അർജുനന്റെ ചോദ്യം ഇതാണ്, കൃഷ്ണ ഈ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒന്നില് ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മനസ്സൊരിക്കലും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യില്ല. അപ്പൊ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെയൊക്കെ മനസ്സ്. ഈ മനസ്സിനെ എങ്ങനെയാണ് ഞാൻ അങ്ങ് പറയുന്ന ആത്മതത്വത്തിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ച് എങ്ങനെയാണ് അതിൽ ഞാൻ ഉറപ്പിക്കുക? ഇറ്റ്സ് ഇംപോസിബിൾ കൃഷ്ണ. അർജുനന് നമ്മുടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു, നമ്മൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ പ്രശ്നം ആർക്കുണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഇല്ലേ? നമ്മുടെ പ്രശ്നം വേറൊരാൾക്കുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. നിങ്ങൾ വിചാരിക്കുമോ എനിക്കിതൊന്നും പറ്റില്ലല്ലോ, ഞാനിതിനൊന്നും കഴിവില്ലല്ലോ, എന്റെ മനസ്സിന് സ്വസ്ഥത ഇല്ലല്ലോ, എന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുവല്ലോ, അങ്ങനെ സമാധാനിക്കുക. അപ്പൊ നമ്മളുടെ പ്രശ്നം അർജുനനുണ്ടായിരുന്നു. പണ്ടൊരു പെൺകുട്ടി, അവളുടെ ഹസ്ബൻഡ് LIC ഒരു പോളിസി എടുത്തു 10 ലക്ഷത്തിന്റെ. എടുത്ത ഒരു മാസം ഒരു ഗഡു എന്താ പറയുന്നത് ഇൻസ്റ്റാൾമെന്റ്, അതടച്ചപ്പോഴേക്കും ഹസ്ബൻഡ് മരിച്ചു. സ്വാഭാവികയാണ് എന്ത്? സ്വാഭാവികയാണ് എന്ത്? 10 ലക്ഷം രൂപ കിട്ടുന്നുള്ളത്. ഈ പെൺകുട്ടിക്ക് 10 ലക്ഷം കിട്ടി. അവള് 10 ലക്ഷമൊക്കെ കിട്ടിയപ്പോ അവൾ എന്ത് ചെയ്തു? ഒരു LIC ഏജൻസി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ അവള് പല വീടുകളിലും കയറി ചെല്ലും. എന്നിട്ട് അവള് അവിടുത്തെ അമ്മമാരോട് പറയും, സ്ത്രീകളോട് പറയും, നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനോട് ഒരുപക്ഷെ എന്നെ പോലെ നിങ്ങൾക്കും പെട്ടെന്ന് ഭാഗ്യം കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ അവൾ പറയുന്നത് ശരിയാണ് അല്ലേ? അപ്പോഴാണ് അവരും ചിന്തിക്കുന്നത് ശരിയാണെന്ന, ഭർത്താവിനോടൊരു പോളിസി എടുക്കാൻ പറയാന്ന് അല്ലേ? പെട്ടെന്ന് ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയാലോ. ഇതുപോലെ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ആർക്കുണ്ടായിട്ടുണ്ട്? അർജുനനും പ്രശ്നമുണ്ടായി. അപ്പം ഭഗവാൻ എന്താണ് അതിന് ഉത്തരം പറയുന്നത്? ശ്രീ ഭഗവാൻ വാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ അസംശയം. അർജുന, നീ പറയുന്നത് 100% ശരിയാണ്. അസംശയം, സംശയം ഇല്ല. ഏ മഹാബാഹോ, അർജുനനെ വിളിക്കുന്ന പേര് മഹാബാഹു എന്ന് പറഞ്ഞാൽ മസ്സിലുള്ളവൻ. നീ പറയുന്നത് 100% ശരിയാണ്. നീ ശക്തനാണ്, മഹാബാഹുവാണ്. മനോ ദുർനിഗ്രഹം ചലം, ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പിടിച്ചുവെക്കുക എന്ന് പറയുന്നത്, നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. വളരെ ശ്രദ്ധിക്കണേ ഈ പറയുന്ന ഉണ്ടല്ലോ. ഭഗവാൻ വളരെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, നമുക്ക് മനസ്സിലാവും. അതായത് ഭഗവാൻ പറയുന്നത് മനസ്സ് അസ്വസ്ഥമാകുമ്പോ നെവർ, ഒരിക്കലും മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യരുത്. വെൻ യു ട്രൈ ടു കൺട്രോൾ ദ മൈൻഡ്, അത് ഡിപ്രഷനിലേക്ക് നമ്മളെ തിരിക്കും. ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അസുഖം വരുന്നത് മനസ്സിൽ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനെ മനസ്സിൽ അങ്ങനെ പിടിച്ചു വയ്ക്കുമ്പോഴാണ്. അത് വലിയ രോഗമായി മാറും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും, നമ്മുടെ കിഡ്നി ചട്നിയാക്കി തരും, അത് നമ്മുടെ ഹാർട്ട് അത് ഹാർട്ട് അല്ലാതെയാക്കി തരും. ഇങ്ങനെ നമ്മളെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ഈ പിടിച്ചു വെക്കുന്ന പ്രവൃത്തി കൊണ്ട് സാധിക്കും. അതായത് ഒഴുകി വരുന്ന ഒരു വെള്ളത്തിനെ നമ്മൾ തടയിടുന്ന പോലെയാണ്. അതും എങ്ങനെയുള്ള തട? ശക്തിയുള്ള തടയല്ല, നമുക്ക് അത്ര ശക്തിയിൽ തടയാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ആടുന്ന മനസ്സിനെ ഓടുന്ന മനസ്സിനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല. ഒറ്റയടിക്ക് മനസ്സിനെ പിടിച്ചു വെക്കരുത്. പിന്നെ എന്താ വേണ്ടത്? സപ്രഷൻ ലീഡ്സ് ടു ഡിപ്രഷൻ ആണ് ഭഗവാന്റെ ഓരോ ഇത്. പണ്ടത്തെ ചിന്തകളൊക്കെ ഉണ്ടല്ലോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ ഒരു അനാലിസ്റ്റ് ആയിരുന്നു, ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു എന്ന് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ മോഡേൺ സൈക്കോളജി പഠിച്ച സൈക്കാട്രിസ്റ്റുമാരെക്കാളും അന്ന് ഭഗവാൻ ഇതൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർത്ഥ്യം എത്ര ഉണ്ടോ നോക്കൂ നിങ്ങൾ. അപ്പൊ ഒരിക്കലും മനസ്സിനെ എന്ത് ചെയ്യരുത്? വിഷമങ്ങൾ പിടിച്ചു വെക്കരുത്. പിന്നെ എന്താ സ്വാമിയും പറഞ്ഞു നേരത്തെ? മാ ശുജാണ്. ഇപ്പൊ ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കണു നിങ്ങൾ. മാഷുജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ദുഃഖിക്കരുത്, വിഷമങ്ങളൊന്നും പറയരുത്. ഇപ്പൊ പറയുന്നു, പറയാനും പാടില്ല. ഇത് പരമശിവന്റെ അവസ്ഥയല്ലോ സ്വാമി ഞങ്ങൾക്ക്. പരമശിവന്റെ അവസ്ഥ കേട്ടിട്ടില്ലേ? കാളകൂടെ വിഷം കഴിച്ച സമയത്ത് ഒരാള് കഴുത്തമർത്തി, പ്രകാരം സമ്മതിക്കുന്നില്ല എന്നാ തുപ്പി കളയാൻ സമ്മതിക്കില്ല, ലക്ഷ്മി വന്ന് വായപുത്തി എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലേ, ഒരാള് കഴുത്തു അമർത്തു, ഒരാൾ വായും പുത്തു, നിങ്ങൾ കാപ്പി കഴിക്കുന്ന സമയത്ത്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? കാപ്പി പോട്ടെ, പുട്ട് കഴിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നല്ലത്. ശ്വാസം മുട്ടി ചത്തിട്ടുണ്ടാവും നിങ്ങൾ. പുട്ടിനങ്ങനെ ശക്തിയുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, വൊമിറ്റ് ചെയ്യാനും പാടില്ല, കൺസ്യൂം ചെയ്യാനും പാടില്ല. പിന്നെ എന്താ ഭഗവാനെ ചെയ്യേണ്ടത്? ഭഗവാൻ പറയാണ്, അഭ്യാസേന ദു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസം ചെയ്യണം എന്നാണ്. അഭ്യസിക്കേണ്ടത് എന്താണ്? വൈരാഗ്യം അഭ്യസിക്കണം എന്നാണ്. വൈരാഗ്യം എന്നുള്ള വാക്കിന് സബ്ലിമേഷൻ എന്നാണ് അർത്ഥം. അതായത് നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്നാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. വളരെ ശ്രദ്ധിക്കണേ, വിഷമങ്ങളെയും ദുഃഖങ്ങളെയും സഹിക്കുന്നതും ഉൾക്കൊള്ളുന്നതും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സഹിക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ഉൾക്കൊള്ളുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം എന്റെ മനസ്സിന്റെ ദൗർബല്യമാണ്. അതാണല്ലോ ഗീത പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ, ഞാൻ എന്റെ മനസ്സിനെ ശക്തമാക്കി വളർത്തിയെടുത്തിട്ടില്ല. അപ്പൊ മനസ്സ് ദുർബലമാണ്. അപ്പൊ ദുർബലമായ മനസ്സ് എന്റെ മനസ്സിനെ ചഞ്ചലമാക്കും. അതുകൊണ്ട് ഞാൻ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഭഗവത് നിയോഗമായി സ്വീകരിക്കാൻ ഞാൻ പഠിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഉണ്ടല്ലോ, ഇതിനെ പറയും ആക്സെപ്റ്റൻസ് എന്ന് പറയും. നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എന്റെ ഒരു ദൗർബല്യമാണ്, ഞാനിത് അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ്, ഇതിലൂടെ ഞാൻ കടന്നു പോകേണ്ട ആളാണ് എന്ന് നമുക്കൊരു ആക്സെപ്റ്റൻസ് വരുമ്പോ നമുക്കതിനെ സഹിക്കാനുള്ള ശക്തി കൂടി വരും. അതാണ് ഭഗവാൻ സ്ഥിതിച്ഛ എന്ന് പറയുന്നത്. സ്ഥിതിച്ഛ എന്നുള്ള ശബ്ദം നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? രണ്ടാമത്തെ അധ്യായത്തിൽ, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖ ദുഃഖത ആഗമ അപായിനോ അനിത്യ തം സ്ഥിരീക്ഷ. അപ്പൊ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അതിൽ നിന്നും തിരിക്കണം. ആരിലേക്ക് തിരിച്ചോളണം? ഇത് ഭഗവാന്റെ നിയോഗമാണെന്ന് പറയുമ്പം ആര് തന്നിരിക്കുന്നതാണ്? അതായത് നിങ്ങൾക്ക് പോസ്റ്റ്മാൻ ഒരു കത്ത് തന്നാല് ആദ്യം നിങ്ങളുടെ ശ്രദ്ധ പോസ്റ്റ്മാനിലേക്കായിരിക്കും. പോസ്റ്റ്മാൻ ഇങ്ങനെ തപ്പ് വേണമെന്നായിരിക്കാം. നിങ്ങൾ അയാളുടെ മുഖത്തേക്ക് നോക്കി, എന്തായിരിക്കും കാര്യം? അവസാനം അയാൾ ഒരു കത്തെടുക്കണം. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ എവിടേക്ക് വരും? കത്തിലേക്ക് വരും. നിങ്ങൾക്ക് കത്ത് തന്നു, പോസ്റ്റ്മാൻ പോകുന്നു, പിന്നെ നിങ്ങളുടെ ശ്രദ്ധ എവിടെയായിരിക്കും? അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ. നിങ്ങൾ ഷോക്ക് ഏൽപ്പിക്കുന്ന ഒരു ന്യൂസാണ് അതിലെങ്കിലോ, നിങ്ങൾ ആ ലെറ്ററും വിട്ടു, അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകും. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പോസ്റ്റ്മാനെ കുറിച്ച് ഓർക്കുമോ? ഇതാണ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ പറയുന്നത്. ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ്മാനെ ഓർക്കാൻ പഠിക്കണമെന്ന്. വിഷമം വരുന്ന സമയത്ത് എന്താ സ്വാമി വിഡിത്തം പറയണേ? ഈ പണ്ട് ബോംബെയിൽ വെച്ച് ഈ ഇന്റലിജന്റ് ആളുകളുടെ ഒരു മത്സരം നടന്നു, ബുദ്ധിമാന്മാരുടെയൊക്കെ മത്സരം. നിങ്ങൾ ടിവിയിലൊക്കെ കാണാറില്ലേ, അശ്വമേധം എന്നുള്ളൊരു പ്രോഗ്രാമൊക്കെ കാണാറില്ലേ, അതുപോലൊരു ഇന്റലിജന്റ് ആളുകളെ കണ്ടുപിടിക്കും. അപ്പോ നിങ്ങളെപ്പോലുള്ള ഈ എന്താണ് പാർട്ടിസിപ്പൻസ് വരും, പിന്നെ ഒരാൾ സംഘാടകനും. ഈ പാർട്ടിസിപ്പൻസ് എന്ത് ചോദ്യം ചോദിക്കുന്നോ അതിന് സംഘാടകൻ ഉത്തരം പറയണം. അതാണ് അതിന്റെ പ്രത്യേകത. ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് സാധിക്കണം. അപ്പോ ഇവിടെ സംഘടിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ഹൈലി ഇന്റലിജന്റ് ആണ്. എന്ത് ചോദ്യം എവിടെ നിന്ന് ചോദിച്ചാൽ അയാൾ ഉത്തരം പറയും. ഈ ഹരിയാനയ്ക്കടുത്തുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ്. അവിടെ നിന്ന് ഒരു സർദാർജി പോയിരുന്നു. അതിന് സർദാർജി വളരെ പഞ്ചാബിൽ വെച്ചിട്ട് ഇന്റലിജന്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ വിപ്ലവം. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അയാൾ ഉത്തരം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാതെ ഫ്രണ്ടപ്പായി. അദ്ദേഹം വിചാരിച്ചു ശരിയാവില്ല എന്ന്. അദ്ദേഹം ഹാളിന്റെ പുറത്തുപോയി, അവിടെ ഒരു ചെറിയ പെട്ടിക്കട കണ്ടു. ഇവർക്കൊക്കെ നോർത്ത് ഇന്ത്യക്കാർക്കൊരു പരിപാടിയുണ്ട്, തപാർക്ക് എന്തെങ്കിലും പറയും, ആ ഈ സംഗതി അടിക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഇയാൾ ഇതെങ്ങനെ ചെന്നപ്പോ അടി വേണ്ടി ചെന്നപ്പോ ആ കടക്കാരൻ ചോദിക്കാവുകയാക്കോന്ന് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും ഉത്തരം പറയുന്നു, ഐ ആം നോട്ട് ഗെറ്റിംഗ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇദ്ദേഹം ഈ കടക്കാരൻ പറഞ്ഞു, സ്നേക്ക് ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. അതെന്താന്ന് വെച്ചു, മേരാ പിതാജിക്കോ തീൻ ബേട്ടാ ഹെ, അതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് ആയി. ഓർ ഏക് തോ ബാംഗ്ലൂർ മേ ഹെ, ദൂസര തോ ദില്ലി മേ ഹെ, തീസര കിധർ ഹെ. സർദാർ ജദീദിന്റെ കെട്ട കഴിച്ച് ചൊറിയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു, മാലുനി പാ. ഈ കടക്കാരൻ പറഞ്ഞു, ക്യായ സർദാർജി, ഇത് മേഹും സാറെ ചിന്തിക്കാൻ എന്താ ഉള്ളത്. അപ്പൊ സർദാർജിക്ക് തോന്നി സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കാന്ന്. അദ്ദേഹം ഹാളിലെത്തി, അമുക്കോ എക് സവാൽ ഹേ എന്ന്, ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. യെസ്, my father having three sons, one is at Bangalore and another is at Delhi, where is the third one? And unfortunately he conduct cheyinaalum sardar ji irunnu. Adhingana chuyalada moonamatha sanna evide irikkunnu kore yalum thayekku chornittu parnu, maluni pa. നമ്മുടെ സംഘാടകൻ സർദാർജിക്ക് യാതൊരു സംശയം ഉണ്ടായില്ല, ദൂക്കാൻ മേഹേ എന്ന്. കടയിലാണ് അതുപോലെ നമ്മൾ ഇന്റലിജന്റ് ആവാൻ പഠിക്കണം. ഈ കാലത്തിലാവരുത്, വിവേകമുള്ളവരാവാൻ. എന്താ നമുക്ക് വേണ്ടത്? നമ്മുടെ മനസ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എന്ന് മാത്രമല്ല, അതിനെ അസിമിലേറ്റ് ചെയ്യാൻ പഠിക്കണം, അതിനെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തു വരുമ്പോഴും നമ്മൾ അതിനെ ഒന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു കാര്യം നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യമാണ്. ഒരു ഉദാഹരണത്തിന്, ഭർത്താവ് മരിച്ചു, ഭാര്യ തളരുന്നു. ഒരു ഉദാഹരണം, എക്സാമ്പിള്. അപ്പൊ നമ്മൾ ഭാര്യ തളരുന്നു എന്നതിന് കാരണം നമ്മുടെ മനസ്സ് കുറേ കാലമായി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഞാനൊരു പെണ്ണാണ്. നിങ്ങളൊന്ന് ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് മനസ്സുണ്ടെങ്കിൽ മനസ്സാണായിരുന്നോ പെണ്ണായിരുന്നോ? ഏ, മനസ്സാണാണോ പെണ്ണാണോ? ഇനി അമ്മയുടെ ഗർഭപാത്രത്തിലെത്തി രണ്ടു മാസം നിങ്ങൾ ആണായിരുന്നു പെണ്ണായിരുന്നു? അപ്പോഴും ഇതിൽ മനസ്സുണ്ടല്ലോ, വികസിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ മനസ്സ് ആണാണോ പെണ്ണാണോ? എന്നാ നിനക്ക് ഉത്തരല്ലേ? മനസ്സാണുമല്ല, ചിന്തകൾ കാണുമില്ല, പെണ്ണുമില്ല. പക്ഷേ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന മനസ്സ് ഒരു പെണ്ണാണ് പെണ്ണാണ് പെണ്ണാണെന്ന് ഉറപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്കൊരാൾ നഷ്ടപ്പെട്ടു എന്നത്. വാസ്തവത്തിൽ മനസ്സിനെ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിന് നഷ്ടപ്പെടാനുള്ളത് ഒന്നേ ഉള്ളൂ, അതിനെ നിലനിർത്തുന്ന ഭഗവാൻ. മനസ്സിനെ സംബന്ധിച്ച് ഈ ശരീരം എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ്സ് എ ഫാക്ട്. ആണോ അല്ലയോ? ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരം എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ മനസ്സ് ആണുമല്ല പെണ്ണുമല്ല, ഇത് ഒന്നും എനിക്കിവിടെ നഷ്ടപ്പെടാനില്ല. ഇവിടെ ഉള്ളതൊക്കെ എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭഗവത് ചൈതന്യമാണെങ്കിൽ അതൊരിക്കലും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ ബോധം നമ്മൾ വെക്കുമ്പോണ്ടല്ലോ, സംഭവിച്ചതിനെ ആ ഭഗവാന്റെ നിയോഗമായി ഉൾക്കൊണ്ട് നമ്മൾ ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം? ഭഗവാൻ, അങ്ങയുടെ ലീല നടക്കട്ടെ ഭഗവാനെ, ഇതൊന്നും എന്നെ ഒരിക്കലും തളർത്തുകയില്ല എന്നൊക്കെ നമ്മൾ സ്വയം ഒരു കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളിൽ നിന്നൊക്കെ തീരാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ശരിക്കുണ്ടല്ലോ, ഇന്ത്യൻ മൈൻഡ് എന്ന് പറയുന്നത് സെൽഫ് സഫീഷ്യന്റ് മൈൻഡ് ആയിരിക്കണം. നമ്മൾ പാശ്ചാത്യരെ പോലെ ആവരുത്. നോക്കൂ, നിങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ സൈക്കാട്രി ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെന്റൽ ഡോക്ടർമാരെ അയക്കുന്നത് അമേരിക്കയിലേക്കാണ്. എന്തുകൊണ്ട്? എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന് ശക്തി ഉണ്ടാവണമെന്നില്ല. എഡ്യൂക്കേഷനും കൾച്ചറും ഡിഫറൻ്റ് ആണ്. കൾച്ചർ നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സംസ്കാരത്തിന്റെ കൂടെ ചേരണം. മനസ്സിലായില്ലേ? എഡ്യൂക്കേഷൻ നമുക്ക് പുസ്തകത്തിലൂടെ വായിച്ചാലും കിട്ടും, പക്ഷെ കൾച്ചർ അങ്ങനെ പുസ്തകത്തിലൂടെ വായിച്ചതുകൊണ്ട് അതിന് അഭ്യാസം തന്നെ ചെയ്യണം. അപ്പൊ ഭഗവാൻ പറയുന്നു, ശരിക്കും മനസ്സിനെ വികസിപ്പിക്കാം, അതിനെന്ത് വേണം? അഭ്യാസം വേണം. എന്താ അഭ്യാസമാണ് വേണ്ടത്? രാവിലെ എണീറ്റ് പട്ടിയും പിടിച്ച് നടക്കലാണോ? അതൊരു അഭ്യാസമാണല്ലോ. വൈരാഗ്യം വികസിപ്പിക്കണം. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശ്രദ്ധ ഏതൊക്കെയാണോ നമ്മളെ തളർത്തുന്നത്, ഏതൊക്കെയാണോ വേദനിപ്പിക്കുന്നത്, അതിൽ നിന്ന് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, വെറുതെ തിരിക്കുകയല്ല, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധ ആരിലേക്ക് തിരിക്കുക? എന്നിട്ട് നമ്മൾ മനസ്സിൽ പറയുക, ഭഗവാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എവിടെയാണ് നഷ്ടമുള്ളത്? ശരീരങ്ങളൊന്നും എനിക്ക് നഷ്ടമല്ല, കാരണം അതെന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. വൈഷുഡായി വറിയെ പോടാൻ എന്നൊക്കെ സ്വയം നമുക്ക് പറയാൻ സാധിച്ചാൽ, ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വയം. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് മറ്റൊരാളിലൂടെ ആശ്വാസം കണ്ടെത്തുന്നതല്ല, സ്വയം ഉയർത്തുന്നതാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് ആശ്വാസ വാക്കുകൾ കേൾക്കാൻ പോകരുത്. നമുക്ക് നഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞ് സമർപ്പിക്കരുത്. എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് സമർപ്പിച്ചുറപ്പിക്കരുത്. ഒരു സിംപതറ്റിക് ലൈഫിലേക്ക് പോകരുത്. പലരും ഉണ്ടല്ലോ അങ്ങനെ ശീലിച്ചു പോയി, സിംപതി, വേദനയാണ് സാരല്ലിട്ടോ മാറും എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു സുഖം. പണ്ടുള്ളവർ പറയാല്ലേ, മാറിയ ഭേദാവും എന്നുള്ളത്. എല്ലാം അങ്ങനെ പറയാറില്ലേ? നമ്മുടെ നാട്ടിലൊരു പറയാറുണ്ട്, അതായത് ജലദോഷം വന്നാൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറുന്ന പറഞ്ഞാൽ 2-7 ദിവസം എടുക്കുന്ന ഉറപ്പാണ്. അതിനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ചില ആൾക്കാർ നിസാര കാര്യങ്ങൾ മതി, അപ്പോഴേക്കും അവർക്ക് ടെൻഷനായി, അയ്യോ ഇനി ജലദോഷം വന്നു, ഇനി വല്ല അസുഖങ്ങളും വരുമോ, ഇനി വല്ലതും വരുമോ, ഇതിങ്ങനെ ചിന്തിച്ച് 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 അസുഖങ്ങൾ വരുത്തും. വാസ്തവത്തിൽ അസുഖങ്ങളല്ല നിങ്ങളെ വളർത്തുന്നത്, നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. അതറിയും നിങ്ങൾ. ഒരിക്കലും പാമ്പും തവളയും വെച്ചു, നല്ല കമ്പനി ആര്? പാമ്പും തവളയും. പാമ്പിനോട് തവള പറഞ്ഞു, നീ കടിച്ചാൽ ആള് മരിക്കില്ലയാണ്, ഞാൻ കടിച്ചാൽ ആള് മരിക്കുന്നു. പാമ്പ് പറഞ്ഞു, ഫൂളിഷ്നെസ് പറയല്ലേ തവളയെന്ന്, നീ പോലും നിന്നെ കൊല്ലാൻ എനിക്ക് പറ്റുമെന്ന്. പാമ്പ് പറഞ്ഞു, അത് പണ്ടത്തെ പാമ്പിനെ തവളയായിരിക്കും, ഇന്നത്തെ കാലത്ത് തവള പാമ്പിനെ വിഴുങ്ങുന്ന കാലമാണ്. അപ്പം പാമ്പിനൊരു വാശി എന്ന് അറിഞ്ഞിരിക്കണല്ലോ. അപ്പൊ പാമ്പ് കടിച്ചാൽ ആള് മരിക്കില്ല, ആര് കടിച്ചാൽ മരിക്കും നോക്കാലോ നമുക്ക്. രണ്ടുപേരും ബെറ്റ് വെച്ചു 1000 രൂപയ്ക്ക്. അങ്ങനെ ഒരു വഴിയുടെ അരികിൽ വന്നിരിക്കും. തവള പാമ്പിനോട് പറഞ്ഞു, നീ ഒരാളെ കടിക്കണം, കടിച്ച് നീ അവിടെ തന്നെ കിടക്കണം, ഞാൻ ഒരു ചാട്ടം ചാടും, നോക്കാലോ നമുക്ക്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർ രണ്ടുപേരും കാവല് നിൽക്ക കാത്തിരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് പാമ്പ് ഒരാളെ കയറി കടിക്കുന്നു, തവള ഒരു ചാട്ടവും ചാടും. എന്ത് സംഭവിച്ചു? കടിച്ചു എന്ന് പറഞ്ഞ അയാൾ ചാടിയ സമയത്തുണ്ടല്ലോ, അയാൾക്ക് പരിഭ്രമമായി. അപ്പോഴേക്കും മറ്റവർ പറഞ്ഞു, തവള ചാടിയിരിക്കുന്നു. തവള കടി, തവള ചിലപ്പോ ഒന്ന് അതിന്റെ കാലോ കൈകളോ എവിടെയും പറ്റിയിട്ടുണ്ടാവും, അതിന് മാന്തിയിട്ടുണ്ടാവും, അതായിരിക്കും നിനക്ക് പറ്റിയത്, ഒന്നും കടിച്ചിട്ടില്ല. അയാൾക്ക് നല്ല മനസ്സിന് നല്ല ഉറപ്പായി, ഒരു പ്രശ്നം ഉണ്ടായില്ല, അയാളെ വിഷയേറ്റില്ല. എന്നാൽ തവള പറഞ്ഞു, കണ്ടില്ലേ ചത്തില്ലേ ആള്, നാളെ ഒന്നുകൂടി നോക്കാം നമുക്ക്, നാളെ ഇതേ സ്ഥലത്ത് വരാം. ഇനി ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഒരാളെ കടിക്കും, നീ ചാടണം.
പിറ്റേ ദിവസം ആ പ്ലാൻ ചെയ്ത പ്രകാരം തവള കടിക്കുന്നു. ആ സമയത്ത് അയാൾ സ്പോട്ടിൽ അടിച്ചുപോയി. കാരണം അയാളുടെ മനസ്സ് പറഞ്ഞു എന്നെ പാമ്പാണോ അയാളെ കൊന്നത്. ഇങ്ങനെയാണ് ആളുകളുടെ മനസ്സ്. ഇതുപോലെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളെ നശിപ്പിക്കാനുള്ള കരുത്തൊക്കെ ഈ മനസ്സിനുണ്ട്. അതുകൊണ്ട് തസ്മാ ജാഗ്രത ജാഗ്രത. ഏതിനെക്കുറിച്ച് ജാഗ്രതയാവണം? മനസ്സിനെക്കുറിച്ച് ജാഗ്രതയാവണം എന്നാണ്. കടിച്ചു കഴിഞ്ഞാൽ സത്യത്തില് മനസ്സാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നമായി, അടിയും മഴക്കായി. ഭർത്താവ് ഒരു കടി കൊടുത്തു ഭാര്യയെ. ആരോ പറഞ്ഞു ഭർത്താവിന് ഭയങ്കര വിഷമാണെന്ന്. അത് ചിന്തിച്ച് ചിന്തിച്ച് ഭാര്യ മരിച്ചുപോയി എന്നാണ്. അപ്പൊ അങ്ങനെയുണ്ട്, നമ്മളിങ്ങനെ വിചാരിച്ച് 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 നമുക്ക് മരിക്കാൻ പറ്റും. അതുകൊണ്ട് അഭ്യാസേന ദുഗൗന്ദേയ ഭഗവാൻ പറയുന്ന ഒരു വാക്കാണ് എന്ത്? അഭ്യാസം. ദിവസവും നമ്മൾ കുറച്ചു നേരം എന്ത് ചെയ്യണം? ഇരുന്ന് തൂങ്ങണം. നമ്മുടെ മനസ്സിനെ ആരിൽ തൂക്കണം? ഭഗവാനിലിട്ട് ഊഞ്ഞാലാടിക്കണം. അങ്ങനെ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ അഭ്യാസമാണ് നമുക്ക് ഒരു സംസ്കാരം ഉണ്ടാക്കി തരുന്നത്. ഏത് കാര്യങ്ങളും നിങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അഭ്യാസത്തിലൂടെ. നിങ്ങൾ തമിഴ്നാട്ടിൽ വന്നുകൊണ്ട് തമിഴ് പഠിക്കുവോ? പഠിക്കുവോ? നിങ്ങൾക്ക് ഒരു വാക്ക് അറിയാൻ പറ്റിയിരിക്കും, ആമ എന്നുള്ളത്. പിന്നെ അടുത്ത വാക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. എന്ത് ചോദിച്ചാലും ആമ. പാമ്പാണോ കടിച്ചത്? ആമ. പണ്ടൊരു മലയാളി തമിഴ്നാട്ടിൽ വന്ന് പെട്ടിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു മലയാളി തമിഴ്നാട്ടിൽ വന്നു, അദ്ദേഹത്തിന് പാമ്പ് കടിച്ചു. ഡോക്ടർ എടുത്ത് കൊണ്ടുപോയപ്പം കൂടെ ഒരു തമിഴനാ പോയത്. എന്താ കടിച്ചു വെച്ചു? ആമ. പാമ്പ് കടിച്ചോ? നല്ല. അദ്ദേഹം ചോദിച്ചു എന്താ കടിച്ചു വെച്ചു? ആമ എന്ന് പറഞ്ഞു. അപ്പൊ കേട്ട ആളും വിചാരിച്ചു, ഡോക്ടറും വിചാരിച്ചു, കാര്യമില്ല, ആമയല്ലേ കടിച്ചതെന്ന്. ഇതുപോലെ നമ്മൾ തുടക്കത്തിലൊന്നും ഒരു ലാംഗ്വേജ് നമുക്ക് ശരിയാവില്ല. ഹിന്ദി ബോംബെയിൽ വന്ന് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദി ഒരു ദിവസം കൊണ്ട് വരുമോ? ചോദിച്ചതിനും പിടിച്ചതിനൊക്കെ അച്ചാന്നേ പറയുള്ളൂ നിങ്ങൾ. പണ്ടൊരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ പോലെ അവള് ബോംബെയിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഭർത്താവ് പറഞ്ഞു നീ ഹിന്ദി പഠിക്കണം, സ്വയം പരിശീലിച്ചെടുക്കണം. അപ്പൊ അവൾ അടുത്ത വീട്ടുകാരോട് ചോദിക്കുക ഓരോ സാധനങ്ങളുടെയൊക്കെ പേര്. കടയിൽ പോയി ചോദിക്കുകയാണ് അത്രേ. ദോ കിലോ. ഏ ദോ കിലോ പ്യാർ ചായേ. അയാൾ ഒരു ഇത്രേ ചുബേ ചുബേ അപ്പൊ പ്യാർ ചായേ. അപ്പം ആദ്യമൊന്നും വാക്കുകൾ വേണ്ട രീതിയിൽ വരില്ല. പ്യാജൊരു പ്യാറായി മാറും. പിന്നെയാണ് തെറ്റ് പറ്റി കറക്റ്റായിട്ട് വരുന്നത്. ശരിയല്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നിരന്തരമായ അഭ്യാസത്തിലൂടെയാണ് നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നത്. എങ്കിൽ ആത്മീയതയും വികസിക്കുന്നത് അഭ്യാസത്തിലൂടെയാണ്. ഒരിക്കലും നമ്മളത് മറക്കരുത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അസംയദാത്മനായോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാത്തു യദദാം ശക്യോ വാപ്തുമുപായതാം. അസംയദാത്മന, അഭ്യാസം ചെയ്യാതെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് അസംയത, സംയതം എന്ന് പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യുക, ഭഗവാനിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാത്ത ഒരാൾക്ക് ഭഗവാൻ പറയാണ് യോഗോ ദുഷ്പ്രാപം. ഒരിക്കലും ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാനെ പ്രാപിക്കാൻ നമ്മുടെ ശ്രദ്ധ ആരിലേക്ക് തിരിയല്ലേ വേണം? നോക്കൂ, ഭഗവാൻ വന്ന് തിരിക്കില്ല നിങ്ങളുടെ ശ്രദ്ധ. ആര് തിരിക്കണം? നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിക്കുക എന്ന്. എന്നിട്ട് പറയാണ് വശ്യാത്മനാത്തു യതത. ആരാണോ യത്നം ചെയ്തുകൊണ്ട്, യഥതാ യത്നം ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് തിരിക്കുന്നത് അവർക്ക്, വശ്യ ആത്മന ആത്മാവിലേക്ക് മനസ്സ് തിരിക്കുന്ന ഒരാൾക്ക് ശക്യോവാപ്തും. ആരെ പ്രാപിക്കാം? ഭഗവാനെ പ്രാപിക്കാം. ഇറ്റ്സ് ഓൾ കൺസേൺഡ് വിത്ത് യുവർ ഓൺ എഫേർട്ട് എന്നാണ്. അൺലെസ് യു പുട്ട് ഫോർവേർഡ് എഫേർട്ട് യു കനോട്ട് ഡൈവേർട്ട് യുവർ മൈൻഡ് ടുവേർഡ്സ് ഗോഡ്. ഇത് വളരെ വാസ്തവമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈശ്വരനല്ല ചെയ്തു തരേണ്ടത്, ചെയ്യേണ്ടത് നമ്മളാണ്. അതാണ് നിങ്ങൾ ഗീതയൊക്കെ പഠിക്കുമ്പോഴല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ ആ രണ്ട് ആംഗിൾ നോക്കൂ. നമ്മൾ കുട്ടിക്കാലം മുതലേ അമ്പലത്തിൽ പോയി ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കുന്നതാണ്. എന്നാൽ ഗീതയൊക്കെ പഠിക്കുന്തോറും നീക്ക് മനസ്സിലാവുന്നത് പൂവർ ഗൈ ഹി കാൻ ഡു എനിത്തിങ് എന്നുള്ളതാണ്. ചെയ്യാനുള്ളതൊക്കെ നമുക്കാണ്, കാരണം അദ്ദേഹം എപ്പോഴും നിറഞ്ഞിരിക്കുകയാണ്. സുലഭമാണ് സത്യാഹം സുലഭപാർത്ഥ, ഞാൻ സുലഭമാണ്. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂര്യന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ പ്രകാശം അകത്തേക്ക് വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ എണീറ്റ് വാതിൽ തുറക്കണ്ടേ. സൂര്യദേവൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പറയും ഞാൻ സസ്യാഹം സുലഭ, ഞാൻ എല്ലാവർക്കും സുലഭമാണ്. ഇതുപോലെ ഈശ്വരൻ ആത്മാവിന്റെ രൂപത്തിൽ എല്ലാവർക്കും സുലഭമാണ്. ഇതാണ് ഭട്ടതിരിപ്പാട് വളരെ വ്യക്തമായി പറയുന്നത്. ഏവം ദുർലഭ്യവസ്തും നബി സുലഭത അസ്തലബ്ധേയതന്യൽ അൻവാജാധിയാവാജതിപതന ക്ഷുദ്രദൈവസ്ഫുടേയം ഏതേ താവത്വയന്തു തിരതരമനസാ വിശ്വപീഡാഭക്തൈ നിശേഷാത്മാനമേനം ഗുരുഭവന പുരാദീശമേവാശ്രയാമ. ദുർലഭ്യ വസ്തുവാണ് ഭൂരിപക്ഷ ആളുകൾക്കും. കാരണം അമ്പലത്തിലിരിക്കുന്നു, നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരണേ. അമ്പലത്തിലിരിക്കണോ എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്തു വരണം. ഭഗവാൻ എവിടെ ഇരിക്കണു? സുലഭതയാ ഹസ്തലബ്ധേ. ഇവിടെ ഇരിക്കണോ? നമ്മളിൽ തന്നെ ഇരിക്കണോ എന്ന് ഉറപ്പ് പറയാണ് ശാസ്ത്രങ്ങളെ. അപ്പൊ ഇത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ദൈവം എവിടെ പെട്ടുപോയത്? അമ്പലത്തിൽ പെട്ടുപോയി. നോക്കൂ, ഹിന്ദു മതത്തിന്റെ വലിയൊരു ദൗർബല്യം എന്തായിരുന്നു വെച്ചാൽ നാം സത്സംഗമില്ലാതെ ആചരണങ്ങളിൽ പെട്ടുപോയി. സത്സംഗമില്ലാതെ ആചരണങ്ങളിൽ പെട്ടതുകൊണ്ടോ നമ്മുടെ മനസ്സിൽ ധാരണകൾ ശരിയായത് ഉറയ്ക്കുന്നതിന് പകരം തെറ്റായതങ്ങോട്ട് ഉറപ്പിച്ചുറപ്പിച്ചങ്ങോട്ടിരുന്നു. നമുക്ക് ദൈവങ്ങൾ അനവധി വന്നു. ശിവൻ വേറെയായി, കൃഷ്ണൻ വേറെയായി, രാമൻ വേറെയായി. ഇപ്പോഴാണെങ്കിൽ ദുർഗാഷ്ടമി. ഹിന്ദുക്കൾക്ക് അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്. കാരണം സീസണിൽ ദൈവങ്ങൾ മാറും. ഇപ്പൊ ദുർഗാഷ്ടമിയുടെ കാലമാണ്. ഇപ്പൊ ദേവിമാർക്ക് നല്ല ശക്തിയുള്ള കാലമാണ്. ഈ ദേവിമാരുടെ പ്രഭാവം ഇനി ശബരിമല സീസൺ വരട്ടെ. ശബരിമല സീസൺ ആയിക്കഴിഞ്ഞാൽ ചില ദേവിമാരൊരു ഭാഗത്ത് ഇരിക്കുന്നേ വേണ്ടു. പിന്നെ അയ്യപ്പന്റെ പ്രഭാവമാണ്. രണ്ടു മൂന്ന് മാസം അയ്യപ്പൻ ശാസ്താ പ്രീതിയും എല്ലാ പ്രീതിയായിട്ട് അയ്യപ്പൻ ഉഷാറായി. അത് കഴിഞ്ഞ് അയ്യപ്പൻ അങ്ങനെയൊന്നും ഷൈൻ ചെയ്യേണ്ട. ഗുരുവായൂർ ഏകാദശി കണ്ട് വരട്ടെ. അയ്യപ്പനൊരു മൂലയിൽ ഇരിക്കുന്നേ വേണ്ടു. അന്ന് ഗുരുവായൂരപ്പനൊരു വെലത്തിലുണ്ട്. കാണിച്ചര അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് അന്ന് ഗുരുവായൂരപ്പന്റെ ദിവസമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ശിവരാത്രി വന്നാലുണ്ടല്ലോ, അടങ്ങിയിരിക്കുന്ന ആള് പുറത്തു വരും. അന്ന് അദ്ദേഹത്തിന്റെ ദിവസമാണ്. നോക്കൂ, നിങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ കൺഫ്യൂഷൻ, ക്രിസ്ത്യാനികൾക്കെന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. അവർക്ക് 365 ദിവസവും പാവം അദ്ദേഹത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങൾക്കും പിന്നെ അദ്ദേഹത്തിന് രൂപമില്ലാത്തത് കൊണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. ഹിന്ദുക്കളേറെ കൺഫ്യൂഷനാണ് അല്ലേ? ഈ നവരാത്രി കാലത്ത് പോലും കൺഫ്യൂഷനാണ്. കാരണം 3 ദിവസം ദുർഗ, 3 ദിവസം കഴിഞ്ഞാൽ ലക്ഷ്മി, പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടിപൊളി വിജയദശമി കഴിഞ്ഞു. എല്ലാം എടുത്തു വെച്ചു. പണ്ട് കാലത്തൊക്കെ ഈ വിജയദശമി വരിക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. കാരണം കുറച്ച് ദിവസം പുസ്തകം എടുത്ത് വായിക്കേണ്ടുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം. കാരണം 3-4 ദിവസം ഈ സാധനം അടച്ചവിടെ വെക്കുമല്ലോ. അത് പൊതിയാരും കെട്ടാരും എനിക്കൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു അറിയാം. ഞാൻ ഓർക്കുമ്പോൾ വളരെ, കാരണം ഇതൊക്കെ പൊതിഞ്ഞ് കെട്ടി അവിടെ കൊണ്ടുവച്ച് ഇനി തരരുതേന്നാണ്. അതാണ് സത്യം. ഇങ്ങനെയൊക്കെ ഒരു സന്തോഷമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ പോയി. ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒന്നും വായിക്കാൻ പാടില്ല. ഈവൻ നമ്മുടെ പുരാണങ്ങൾ പോലും വായിക്കില്ല ആൾക്കാര്. അത്ര അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തെ നമ്മൾ പരിവർത്തനം വരുത്തണം. അമ്പലങ്ങളിൽ നിന്ന് തുടങ്ങിയവരാണ് നമ്മൾ. അതുകൊണ്ട് അന്ധവിശ്വാസം മുഴുവൻ പൊയ്ക്കൊള്ളുന്നില്ല. ഭഗവാൻ പറഞ്ഞുറപ്പിക്കുന്നത് ഞാൻ സുലഭമാണ് അഭ്യസിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ തന്നെ ഉള്ള ശക്തിയാണ് ഞാൻ എന്ന് ഭഗവാൻ ഉറപ്പിക്കുകയാണ്. അതൊരു ക്ഷേത്രത്തിൽ വച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണത്. മനസ്സിലായില്ലേ? ഇന്നലെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി, പല സംശയങ്ങളും ഉണ്ടെന്ന്. ഞാൻ പറയുമ്പോൾ പലർക്കും സംശയം തോന്നാറുണ്ട് അമ്പലത്തിൽ പോകരുത് എന്ന്. അമ്പലത്തിൽ പോകരുത് എന്നല്ല പറയുന്നത്, അത് ധാരണ ശരിയാക്കി എടുക്കും നിങ്ങൾ. അമ്പലം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ശരീരം ഒരു അമ്പലമാണെന്നും ഇതിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്നും ഉറപ്പിക്കാൻ വേണ്ടി എന്തുപയോഗിക്കണം? അമ്പലം. അതുപോലെ തന്നെ നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ധാരണ വേണം. വഴിപാടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വഴിപാടെന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വഴിപാട് തന്നെയാണോ? അതിന് ശരിക്കൊരു അർത്ഥമുണ്ട് വഴിപാടെന്നുള്ളതിന്. ആ അതാണ് വഴി എന്ന് പറയുന്നത് പൂർവികന്മാര് പോയൊരു വഴിയുണ്ട്, അതിന്റെ പാട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നൊരു പാടുണ്ട്. നമ്മളുണ്ടല്ലോ പണ്ട് കാലത്ത് വീട്ടിൽ റോഡൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നാൽ ആ ഭാഗത്ത് പുല്ലൊന്നും ഉണ്ടാവില്ല, ഒരു പർട്ടിക്കുലർ ഒരു വഴി ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നടന്ന് 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 ഉണ്ടായ ഒരു വഴിയുടെ പാട്, ഇതുപോലെ പൂർവികന്മാര് കടന്നുപോയ ഒരു സംസ്കാരത്തിന്റെ വഴിയുടെ പാട്, അതിലൂടെ വേണം നമ്മളും കടന്നു പോവാൻ. അത് അമ്പലത്തിൽ ചെന്നിട്ട് അഭിഷേകം ചെയ്യാന്നൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല, അതൊക്കെ നമ്മുടെ ഓരോ ധാരണകളായിരുന്നു. പക്ഷെ അഭിഷേകം വേണ്ടെന്നല്ല പറയുന്നത്, അതൊക്കെ ഭാവനകളാണ്. എന്താ ഭാവന? നമ്മൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഗംഗ മറ്റേ എന്താണ് ദേവി കുന്തിദേവി പറയും, എന്റെ മനസ്സുണ്ടല്ലോ രതിമുദ്ധുഹതാദഗ്വാ ഗംഗേ വൗഗമുദന്വതി, കൃഷ്ണനോട് പറയുന്നതാണ്, എന്റെ മനസ്സാകുന്ന ചിന്ത ആകുന്ന ഗംഗ അവിടുത്തെ പാദാരവിന്ദത്തിലേക്ക് ഇടമുറിയാതെ ഒഴുകട്ടെ എന്ന്. അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ആരൊഴുകുന്ന പോലെ തോന്നണം? വെള്ളം ഒഴിക്കുന്ന പോലെ തോന്നരുത്, നമ്മുടെ മനസ്സ് ആ ഭഗവത് ചൈതന്യത്തിലേക്ക് ചേരുന്നത് പോലെ. ഇതുപോലെ പുഷ്പാഭിഷേകം, പുഷ്പാർച്ചനയൊക്കെണ്ടല്ലോ, നമ്മുടെ ഓരോ ചിന്തകളായിട്ട് നമുക്ക് തോന്നണം, അങ്ങനെ നമ്മൾ അതിലേക്ക് അർപ്പിക്കണം. അപ്പോഴാണ് നമ്മളും ഭഗവാനും ഒന്നാകുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിനാണ് ഭഗവാൻ അഭ്യാസം ചെയ്യൂ എന്ന് ആവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് സത്സംഗവും ആചാരവും, ഇതിനെ പറയും വിചാര ആചാരം എന്ന് പറയും, വിചാരവും ആചാരവും ഒന്നിപ്പിക്കണം. ഇന്ന് ഹിന്ദുമതത്തിന് എന്ത് പറ്റിച്ചാൽ എന്തില്ല, വിചാരമില്ലാത്ത ആചാരങ്ങളാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതാണ് ഹിന്ദുമതത്തിന് പറ്റിയൊരു പാളിച്ച എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മതത്തിനെ ഉയർത്തിക്കൊണ്ടുവരണം. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലൊരു ഒരു വിചാരമുണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല പറയാം. നമ്മളിപ്പം നാളെ എഴുത്തിനിരുത്തലാണ്, വിജയദശമി ദിവസം. കേരളീയർക്കുള്ള ഒരു മഹത്തായൊരു സംസ്കാരമാണ് എഴുത്തിനിരുത്തൽ. മനസ്സിലാക്കി വയ്ക്കൂ നിങ്ങൾ. ഈ പണ്ട് കാലത്ത് എഴുത്തിനിരുത്തുമ്പോണ്ടല്ലോ ഈ സ്വർണം പാലിൽ മുക്കി തേനിൽ മുക്കി നാവ് കൊണ്ട് എഴുതും. ഈ പാലും തേനും വയ്ക്കും. എന്തിനാണത്ര ഇതൊക്കെ വയ്ക്കുന്നത്? ഈ സ്വർണം നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ്, നമ്മുടെ ബുദ്ധിയിൽ. അതിനാണ് സ്വർണം ഉപയോഗിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മൂല്യമുള്ള ഒരു സാധനമാണ് അവന്റെ ബുദ്ധി. ബുദ്ധി കാരണം ആ ബുദ്ധിക്ക് മാത്രമേ അവനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ എല്ലാ ഉന്നതിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. ആണോ അല്ലയോ? അപ്പൊ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ബുദ്ധിഹീനരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്നാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാതലായിട്ടുള്ള അവന്റെ സമ്പത്ത് ബുദ്ധിയാണെങ്കിൽ അതിനെ പാലിലും തേനിലും മുക്കിക്കൊണ്ട് ഹരിശ്രീ കുറിക്കണം. എന്താ ഈ പാലും തേനും? പാലെന്ന് പറയുന്നത് നമ്മളിലെ ആത്മാവിന്റെ പ്രതീകമാണ്. നിങ്ങൾക്ക് കാണാം, പുരാണങ്ങളിൽ ഹംസത്തെ പറയാറുണ്ട്. ഹംസം എന്ന് പറഞ്ഞൊരു പക്ഷിക്ക് പാലും വെള്ളവും വേർതിരിക്കാം. അപ്പൊ പാല് നിത്യമായതും വെള്ളം അനിത്യമായതും, ഹംസം എന്ന പക്ഷി ബുദ്ധിയും. അപ്പൊ നിത്യവും നമ്മളിലുണ്ട്, അനിത്യവും നമ്മളിലുണ്ട്. അപ്പൊ അനിത്യമായതിൽ നിന്നും നിത്യതയിലേക്ക് നമ്മുടെ ബുദ്ധിയെ മുക്കണം. രണ്ടാമത് തേനിൽ മുക്കണം. തേൻ എന്ന് പറയുന്ന മധുരമാണ്. നമ്മുടെ പുറത്തേക്കുള്ള ഒഴുകുന്ന വാക്കുകളൊക്കെ മധുരമായിരിക്കണം എന്ന് പറയാനാണ് ഈ ഹരിശ്രീയുടെ ഒരു പ്രത്യേകത. എന്നിട്ട് എഴുതുന്നതോ, ഹരി ശ്രീ ഗണപതയെ നമ. ഹരി എന്ന് പറയുന്നതോട് അർത്ഥമാക്കുന്നത് നാശമില്ലാത്ത ശ്രീ സമ്പത്ത് നിനക്ക് അവിഘ്നമായി വിഘ്നമില്ലാതെ കിട്ടട്ടെ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് എഴുത്തിനിരുത്തല്. എന്താ പറയുന്നത്? നാശമില്ലാത്ത സമ്പത്ത് നിനക്ക് അവിഘ്നമായി വിഘ്നമില്ലാതെ കിട്ടട്ടെ എന്ന് പറയുകയാണ്. ഇതൊക്കെ ആരെയും മനസ്സിലാക്കാറുണ്ടോ? എന്തോ കുട്ടികൾ എഴുതു കൊണ്ടുപോകണു, നാവ് വലിച്ചു നീട്ടണു, എന്താ ജാതക കുറിപ്പ് എഴുതുന്ന പോലെ. ഇപ്പൊ നാളെ കാണാം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു കുട്ടികളെ എങ്ങനെ ക്യൂ നിർത്തും. പാവം കരച്ചിലും പിഴിച്ചിലും ഈ നാവൊരു വലിയാണ്. എന്നിട്ട് അതിന്റെ മുകളില് നീട്ടടാ നാവ് എന്ന് അമ്മ രണ്ട് കൈയും കാലും പിടിച്ചു വയ്ക്കും, അച്ഛൻ തല പിടിക്കും, അടുത്ത ആള് വായ പൊളിപ്പിക്കും. എന്നിട്ട് ആ കുട്ടിയുടെ നാവ് ആചാര്യനൊരു വലി, എന്നിട്ട് അതിന്റെ മുകളിൽ അതാണ് ഈ കീറി പൊളിച്ചുകൊണ്ടിരിക്കും. അതിന് ഒന്നെ ബോധമുണ്ടോ പാവം? ഇത് ഈ ആളുകളെ കാണുമ്പോൾ തന്നെ അതിനാകർഷമായി. ഇതാണ് സത്യം. ഇങ്ങനെയൊക്കെ ഓരോ സംസ്കാരങ്ങൾ. അതുപോലെ അരിയിൽ എഴുതി വയ്ക്കുക. അരിയിൽ എഴുതി വയ്ക്കുന്നത് ഹരിശ്രീ ഗണപതയെ നമ. നീ എന്റെ ഈ അരി ഭക്ഷണമാണ്. ഇത് കഴിച്ചിട്ടുണ്ടാക്കുന്ന ഈ ശരീരം കൊണ്ട് ഏതിനെ നേടണം? മറക്കരുത് എന്നാണ്. നിന്റെ ഈ ശരീര സമ്പത്ത് കൊണ്ട് നീ നേടേണ്ടത് നാശമില്ലാത്തത് നേടണം. ഹരിശ്രീ ഗണപതേ നമ. ഇതൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാരുടെ ഒരു പഴയകാലത്തെ സംസ്കാരമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇന്ന് നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നത് പോലെയാണ്. മനസ്സിലായില്ലേ? ഒരു കാരണം അവര് സ്ഥിരം കഥകളിക്ക് പോകും, സ്ഥിരം കഥകളിക്ക്. അപ്പൊ അദ്ദേഹം കഥകളി നടക്കുമ്പോ ഫ്രണ്ടിലിരിക്കും. കലാകാരന്മാര് കളിക്കാൻ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അയാളിങ്ങനെ ഇങ്ങനെ തല ആട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും ഇങ്ങനെ കഥകളി നടക്കുന്ന സമയത്ത് ഇയാൾ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് ആ പ്രധാന കലാകാരൻ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇദ്ദേഹം കാൽമുട്ടിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഛേ ഛേ എന്ന് പറഞ്ഞിങ്ങനെ തല ഇങ്ങനെ ആട്ടുന്ന സമയത്ത് ഈ പ്രധാന കലാകാരനൊരു വിഷമം, ഞാൻ അഭിനയിക്കുന്നതിൽ എന്തോ ഒരു വന്തികേടുണ്ട് എന്നല്ലേ ഇപ്പൊ ഇയാള് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇയാളെ നോക്കും, എന്താപ്പൊ എന്റെ അഭിനയത്തിലൊരു കുറവ് എന്ന്. അപ്പൊ ഇയാളിങ്ങനെ വീണ്ടും വീണ്ടും കാലിലടിച്ച് എന്നാ ഇയാളിങ്ങനെ എന്തെങ്കിലും നിന്നുകൊണ്ടുള്ള അഭിനയങ്ങളൊക്കെ ആണെങ്കിൽ അപ്പൊ ഇയാൾക്ക് സന്തോഷമായി. അപ്പൊ ഈ കലാകാരനെ വല്ലാതെ ഡിസ്റ്റർബൻസ് വന്നു. ഇത് കഴിയട്ടെ എന്ന് കാത്തിരുന്നു. കഴിഞ്ഞതും ആ ചങ്ങാതിയെ പിടിച്ച് അകത്ത് കൊണ്ടുവന്നു. എവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയതെന്ന് പറയൂ സാർ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. നിങ്ങളിങ്ങനെ സ്റ്റേജിൽ വെച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോവില്ല. അല്ലെങ്കിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ അവർ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെറുതൊക്കെ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ നിങ്ങളിങ്ങനെ തലയാട്ടുന്നത്? എവിടെയാ എന്റെ കഥയിൽ എവിടെയാ തെറ്റുപറ്റിയതെന്ന് പറഞ്ഞു. കഥയിൽ തെറ്റുപറ്റിയോ എനിക്കറിയില്ല. ഇനിയിപ്പെന്താവോ? പിന്നെ എന്റെ മുദ്രകൾക്കോ അല്ല തെറ്റും? മുദ്രകൾക്കല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങളിങ്ങനെ തലയാട്ടുന്നതാണ്. തലയാട്ടുന്നത് കഥയുടെ കളിയുടെ ഭാഗമല്ലേ എന്ന്. അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരണമെന്ന്. നിങ്ങൾക്കെന്താ പ്രശ്നം? നിങ്ങളിങ്ങനെ തലയാട്ടുന്ന സമയത്ത് നിങ്ങളുടെ കിരീടത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കുറെ മിന്നുകളുടെ എണ്ണം തെറ്റിപ്പോണമെന്ന്. ഇയാളിങ്ങനെ ഇരുന്ന് എണ്ണുകയാണ്. അതിന്റെ ചെറിയ ചെറിയ പൊട്ടുകളുണ്ടാവില്ലേ? 1, 2, 3, 4. അപ്പോഴേക്ക് ഇയാൾ തലയിരിക്കുമ്പോഴേക്കും ഇയാളുടെ എണ്ണ പോയി. എന്താ പറയാ, കഥകളി എവിടെ കിടക്കണു? ആ തലയിലുള്ള ആ മിന്നുകൾ എവിടെ കിടക്കണോ? വല്ല ബന്ധുവുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹിന്ദു മതം എന്ന് പറയുക. എന്തൊക്കെയോ നമ്മള് കാട്ടിക്കൂട്ടുന്നു, അതിന്റെ പിന്നിൽ എന്താന്നുള്ളത് അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കൂ. ഇതൊക്കെ വാസ്തവത്തില് ഹിന്ദുമതം വന്നത് ആചാരത്തിൽ നിന്നല്ല, ഹിന്ദുമതം വന്നത് വിചാരത്തിന്. വേദ സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. വേദങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വന്നത്. നിങ്ങളിന്നേ ഇവിടെ ഹിസ്റ്ററിയുടെ അതിലൊക്കെ പോകുമ്പോണ്ടല്ലോ നിങ്ങൾ നോക്കൂ, നിങ്ങൾ വിഗ്രഹങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഒരു 600 BC അല്ലെങ്കിൽ 500 BC ആ കാലഘട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ സംസ്കാരം നിങ്ങൾ ചില സ്റ്റോണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5000 BC 6000 BC കടന്നു പോകുന്ന പല സാധനങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ പഴയ കാലഘട്ടത്തിലൊന്നും എന്തുണ്ടായിരുന്നില്ല? വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ചരിത്രപരമായി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇന്നലെ നോക്കിയിട്ടുണ്ടോ അറിയില്ല. ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ നിങ്ങൾക്ക് അത് അവിടെ കാണാൻ സാധിക്കും. ഈ ഗവേഷണങ്ങളൊക്കെ കാണിച്ചു തരുന്നത് അതാണെങ്കിൽ നമ്മൾ ആചാരത്തിൽ നിന്നല്ല തുടങ്ങിയിരിക്കുന്നത് നമ്മൾ. പക്ഷെ എന്തു പറ്റി? കാലക്രമേണ വിചാരം മാറി ആചാരത്തിലേക്ക് വന്നു. അതാണ് ഇന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അതൊന്നുകൂടി ഉറപ്പിക്കാൻ ജ്യോതിഷ്യന്മാർക്ക് വളരെ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരതൊന്നുകൂടി അടിച്ചുറപ്പിച്ച് വെക്കുകയാണ്. അവർ വിചാരത്തിലേക്കല്ല ഉയർത്തുന്നത്, വീണ്ടും നിങ്ങളെ കുരുക്കുന്നത് ആചാരത്തിലേക്കാണ്. ശിവന് ധാര കഴിച്ചാൽ നമ്മുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവന്റെ തലയിൽ വെള്ളം ഒഴിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരുമോ? അങ്ങനെ പ്രശ്നം തീരുമായിരുന്നുവെങ്കിൽ നോക്കൂ നിങ്ങൾ, സതീദേവി ശരീരത്യാഗം ചെയ്യുന്നതിന് മുമ്പ് ശിവൻ ഒന്ന് പറയാമായിരുന്നില്ലേ, സതി നിന്റെ ആയുസ് എടുത്തിരിക്കുന്നു എന്നുള്ളത്? നമ്മുടെ ഒരു ദൈവങ്ങൾക്കും സമാധാനമായിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല. ശിവന്റെ ഭാര്യ കത്തി മരിക്കുക ചെയ്തത് ആണോ? മര്യാദയ്ക്ക് മരിച്ചിട്ടുണ്ടോ? ശ്രീരാമസ്വാമിയുടെ ഭാര്യ ഭൂമിയിലേക്ക് പോയിട്ടാ മരിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പത്നിമാരൊക്കെ അഗ്നിയിലേക്ക് ചാടിയിട്ടാ മരിച്ചത്. ഒരു സമാധാനമായിട്ട് ഒരെണ്ണം മരിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ പുരാണങ്ങൾ. ഒത്തിരി കടന്നുപോയില്ല സ്വാമി, ഞാനുള്ള സത്യം വിളിച്ചു പറയുന്നത്. ശ്രീരാമസ്വാമിയുടെ ഭാര്യ അവസാനം പോയി എന്നല്ലേ? മര്യാദയ്ക്ക് മരിച്ചു എന്ന് എവിടെയെങ്കിലും കഥയുണ്ടോ? ഇനി ശ്രീരാമസ്വാമിക്ക് മര്യാദയ്ക്ക് മരണം ഉണ്ടായിട്ടുണ്ടോ?
ലക്ഷ്മണൻ പോയ വിഷമത്തിൽ അദ്ദേഹം സരയൂലേക്ക് ഇതാ ഞാനും പോടൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ മര്യാദയ്ക്ക് ഒരു മരണം ഉണ്ടായില്ലോ, കാലിൽ കമ്പേറ്റുകൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ ഇവരുടെയൊക്കെ മരണം, എനിക്ക് ശിവന്റെ മരണം പാവം, അദ്ദേഹത്തിന് സംബന്ധിച്ച് മരണം ഇല്ല എന്നാണ്. എന്നാലും കുറെ പാർട്ടി ഉണ്ടല്ലോ കൂടെ, സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ കഴുത്തിന് തോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മരിക്കുന്നതിന് തുല്യല്ലേ ഇത്. നോക്കൂ ഇവരുടെയൊക്കെ വീട്ടിൽ നീ സമാധാനം ഉണ്ടോ? നിങ്ങൾ നോക്കൂ, അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ശിവന്റെ വീട്ടിലേക്ക് നോക്കൂ. സുബ്രഹ്മണ്യ സ്വാമി എന്ന് ശിവന്റെ അടുത്ത് വരട്ടെ, ഈ പാമ്പുകൾക്ക് സമാധാനം ഉണ്ടാവുമോ? മയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഓടില്ലേ? ഇനി ഗണപതി ഒന്ന് വരട്ടെ കൂടെ, എലിയെ കണ്ടാൽ ഇവർക്ക് സമാധാനം ഉണ്ടാവുമോ? ഇനി കൃഷ്ണന്റെ കാര്യം നോക്കൂ, അനന്തനാണ്, അനന്തന്റെ മുകളിലാണ് കിടക്കുന്നത്. ഇദ്ദേഹത്തിന്റെ യാത്ര ചെയ്യുന്ന സാധനമാണെങ്കിൽ ഗരുഡൻ. ഇവർ തമ്മിൽ അടുത്തിരുന്നാൽ ശരിയാവോ? ഒന്നും ഒന്നിനോട് യോജിക്കില്ല. എന്ത് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം പ്രതീകാത്മകങ്ങളാണ്, ഇതെല്ലാം ചില പ്രതീകങ്ങളാണ്. ഈ പ്രതീകത്വത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിന് വിചാരം ചെയ്യുക തന്നെ വേണം. ഈ വിചാരമാണ് നമുക്ക് ഭഗവാൻ ഇവിടെ പറയുന്നത്, നീ നല്ലവണ്ണം അർജുന അഭ്യസിക്കൂ എന്നാണ്. അപ്പം എന്തെങ്കിലും അഭ്യസിക്കുകയല്ല, അഭ്യസിക്കുന്നത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അഭ്യസിക്കൂ എന്ന് പറഞ്ഞപ്പോ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് നല്ലൊരു ചോദ്യമാണ്. ഈ പുനർജന്മത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള സകല സംശയങ്ങളെയും മാറ്റിയെടുക്കാൻ ഈ 37-ാമത്തെ ശ്ലോകം മുതൽ അർജുനൻ ചോദിക്കുന്നു, അതിന് കൃഷ്ണൻ ഉത്തരം പറയുന്നു. നമ്മൾ പൊതുവെ പുനർജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കുറെ ധാരണകളുണ്ട്. കേട്ടിട്ട് മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്. ഇവിടെയാണെങ്കിൽ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികളെ കൊല്ലുന്നു, വേണ്ടാന്ന് വെക്കുന്നു കുട്ടികളെ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും തമ്മിൽ വലിയൊരു ഒരു കോൺട്രഡിക്ഷൻ വരുന്നു. പിന്നെ മറ്റൊന്ന് നമ്മൾ പറയുന്നു, എത്രയോ പുണ്യം ചെയ്തിട്ടാണ് മനുഷ്യജന്മം കിട്ടിയതെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ പുണ്യ സംസ്കാരം ഉണ്ടാവണ്ടേ? ചില ആളുകളുടെ മനസ്സിലാണെങ്കിൽ വളരെ ക്രൂരമായ സംസ്കാരങ്ങൾ. അപ്പം അവർക്ക് എങ്ങനെ മനുഷ്യജന്മം കിട്ടി? അവരുടെ പ്രവൃത്തിയും മനുഷ്യജന്മവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ പറയുന്നതൊന്നും യോജിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സംശയം നമുക്ക് വന്നേക്കാം. അപ്പൊ അതിന് ഭഗവാൻ ഉത്തരം പറയാണ്. അർജുനൻ ചോദിക്കുന്നു, അയതി ശ്രദ്ധയോപേതാം യോഗാശ്ചലിതമാനസാം അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ശ്രദ്ധയാ ഉപേത, ശ്രദ്ധയോട് കൃഷ്ണൻ പറഞ്ഞതൊക്കെ അഭ്യസിക്കുന്നു ഞാൻ എന്ന് വിചാരിച്ച കൃഷ്ണൻ അർജുനന്റെ കാര്യം. കൃഷ്ണ അങ്ങ് പറഞ്ഞ പ്രകാരം, ദോ ഐ പ്രാക്ടീസ് റെഗുലർലി, കണ്ടിന്യൂസ്ലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷേ യോഗ ചലിത മാനസ എന്റെ മനസ്സിന് അവിടെ എന്നെ എത്തിക്കാൻ സാധിച്ചില്ല. അപ്രാപ്യ യോഗ സംസിദ്ധ്യം, അങ്ങ് പറഞ്ഞ സിദ്ധികളൊന്നും എനിക്ക് അപ്രാപ്യ, മനസ്സിലാവില്ലേ? അപ്രാപ്യ മീൻസ് എനിക്ക് പ്രാപിക്കാൻ പറ്റില്ല. കാംഗതിം കൃഷ്ണഗച്ഛതി, മനസ്സിലാവില്ലേ? ഞാൻ എവിടെയാണ് പോവുക എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സംസ്കാരം, ഞാൻ ഉയരാൻ വേണ്ടി പരിശ്രമിച്ചു പക്ഷെ എനിക്ക് ഉയരത്തിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ എത്തുന്നതിന് മുമ്പ് ഞാൻ പോയാൽ, ഈ ശരീരം പോയാൽ എന്റെ ഗതി എന്തായിരിക്കും? നല്ല ചോദ്യമല്ലത്? എന്നിട്ട് ഒന്നുകൂടി പറയുകയാണ്, കച്ചിന്നോ ഉഭയവിഭ്രഷ്ട, ഞാൻ ഉഭയത്തിൽ നിന്ന് പോയി. ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ട്. എന്താ രണ്ട്? അതായത് ലൗകികത്തിൽ മുഴുകിക്കിടന്ന മനസ്സിനെയാണ് ഞാൻ പിടിച്ചുയർത്തിയത്, ആധ്യാത്മികമായി ഉയർത്തിയത്. ഇപ്പോ അതുമില്ല, വീട്ടിൽ നിന്ന് വിടുകയും ചെയ്തു, ഒന്നും എത്തിയതുമില്ല. അപ്പൊ അതും നഷ്ടപ്പെട്ടു. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഇതല്ല ജീവിതം എന്ന്. സീരിയൽ വിട്ടിട്ടാണ് ഞാൻ ധ്യാനത്തിലിരുന്നത്. കാരണം സീരിയലും പോയി ധ്യാനത്തിലൂടെ നേടേണ്ട തൊട്ട് നേടാനും പറ്റിയില്ല. രണ്ട് നഷ്ടം എനിക്കുണ്ടായില്ലേ കൃഷ്ണ? അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞപ്പോ, ഏതന്മേ സംശയം കൃഷ്ണ ചേത്തു അർഹതി, അവിടെ നീ സംശയത്തെ ഒന്ന് മാറ്റിത്തരണം, ഇല്ലാതെയാക്കി തരണം. ശ്രീ ഭഗവാനുവാച പാർത്ഥനൈവേഹനാമുത്ര വിനാശത്തസ്യ വിദ്യതേ
നഹി കല്യാണ കച്ചിൽ ദുർഗതിം താതഗച്ചതി.
വളരെ വളരെ ഭഗവാൻ സൈക്കോളജിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് പറയാണ്, ഹേ പാർത്ഥ ഇഹ ഇവിടെ ന വിനാശത്തസ്യ വിദ്യതേ, ആ മനസ്സിന്റെ സംസ്കാരങ്ങൾക്കൊന്നും എന്തില്ല, നാശമില്ല. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഭഗവാൻ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാം. എന്താ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി അനലൈസ് ചെയ്യുന്നവരെയാണ് സയന്റിസ്റ്റ് എന്ന് പറയാം. അതായത് കോസ് ഇല്ലാതെ ഒരിക്കലും ഇഫക്റ്റ് ഉണ്ടാവില്ല എന്നത് അതാണല്ലോ സയൻസ്. സയൻസ് എപ്പോഴും കോറിലേറ്റ് ചെയ്യുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയും. അതായത് ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു എനർജി. ഇപ്പൊ നമ്മൾ ഇത് മൈക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു ഇതിന്റെ പിന്നിലൊരു ആറ്റങ്ങളുടെയൊക്കെ മോളിക്യൂൾസുകൾ ഉണ്ടെന്ന് നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും ചേർന്നിരിക്കുന്ന ആറ്റമിക് ഘടനകൾ, അതാണ് ഇതിനെ ഈ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് സയന്റിസ്റ്റുകൾ പറയുന്നതിന്റെ മുമ്പ് തന്നെ കൃഷ്ണൻ പറയണോ, അർജുന ഒരിക്കലും മനസ്സിന്റെ സംസ്കാരങ്ങൾക്ക് നാശമില്ല. അതായത് അത് വീണ്ടും വീണ്ടും ഇവിടെ പ്രകടമായേ പറ്റുള്ളൂ. അപ്പൊ ജന്മം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേ, ഒരു ഇല്ലാത്ത ഒന്നും ഉണ്ടാവുകയല്ല. ജന്മം എന്ന് പറയുന്നത് സൂക്ഷ്മമായ സംസ്കാരം സ്ഥൂല ശരീരത്തിലൂടെ പ്രകടമാവുന്നതിനെയാണ് ജന്മം എന്ന് പറയാം. ജന്മം എന്ന് പറഞ്ഞാൽ ബർത്ത് മീൻസ് മാനിഫെസ്റ്റേഷൻ ഓഫ് തോട്ട് ത്രൂ ദി ഫിസിക്കൽ ബോഡിന്ന്, അത് പ്രകടമാവുകയാണ്. ബോഡി ഈസ് എൻ എക്യുപ്മെന്റ് വിച്ച് ഹെൽപ് ദ മൈൻഡ് ടു എക്സ്പ്രസ് എന്നാണ്, മാനിഫെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. മനസ്സിലാവുണ്ടല്ലോ. ഈ വിഗ്രഹം മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ വിഗ്രഹം എവിടെ ഉണ്ടായിരുന്നു, മണ്ണിലുണ്ടായിരുന്നു. ഒരു കോഴിമുട്ട, അതിലൊരു കോഴി അന്തർലീനമാണ്. അതുപോലെ തന്നെ ഒരു ആൽവൃക്ഷത്തിന്റെ വിത്തെടുത്താൽ ചെറിയ കടുകുമണി പോലുള്ള വിത്തില് സീഡില് ഒരു ആൽവൃക്ഷം അന്തർലീനമാണ്. നമുക്കതിനെ കാണാൻ സാധ്യമല്ലെങ്കിലും അതില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോ സൂക്ഷ്മമായതാണ് പിന്നീട് സ്ഥൂലമായി വികസിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സംസ്കാരങ്ങളുടെ വികാസമാണ് ഇത് ശരീരം എന്ന് പറയുന്നത്. അത് വളരെ നമ്മൾ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഓർഡർ ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണ്, ഈ മനസ്സ് തന്നെയാണ്. മനസ്സാണ് ശരീരത്തെ ഓർഡർ ചെയ്തെങ്കിൽ നിങ്ങൾ പെണ്ണായിരിക്കുന്നതിന്റെ കാരണവും ഒരാൾ ആണായിരിക്കുന്നതിന്റെ കാരണവും ഒരാൾക്ക് കൈകാലുകളില്ലാത്തതിന്റെ കാരണവും ഒക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മനസ്സിന്റെ സംസ്കാരങ്ങളാണ്. അപ്പൊ സംസ്കാരം എങ്ങനെയിരിക്കുമോ അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് ശരീരം കിട്ടുന്നതും അതിലൂടെയുള്ള പ്രകടനങ്ങളും. വീണ്ടും ഭഗവാൻ പറയാണ്, നല്ല സംസ്കാരമുള്ള നഹി കല്യാണകൃത്, കല്യാണകൃത്ത് പറഞ്ഞാൽ കല്യാണം കഴിച്ചവര്, ദുർഗതിം ദാതകൃച്ചതി, അവർക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ മാരീഡ് ഫോർ ദം ദർ ഇസ് നോ ഡിസ്ട്രാക്ഷൻ ആണോ. കല്യാണം കഴിച്ചവരെന്താ പറയുന്നത്, വേണ്ടിയില്ലായിരുന്നു സ്വാമി കല്യാണം എന്നാണ്. പക്ഷെ ഭഗവാൻ പറയണു കല്യാണകൃത ദുർഗതി, കാരണം ഇനി അവർക്ക് എന്ത് ദുർഗതിയാ വരേണ്ട ആവശ്യമുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ ഭാര്യയോട് പറയായിരുന്നു, വാസ്തവത്തിൽ നീ എനിക്ക് വലിയ ഇൻസ്പിരേഷനാണ്, വലിയ ഊർജമാണ്. ഭാര്യച്ചത് എന്താണെന്ന്, കാരണം എന്റെ ഓഫീസിൽ എന്ത് പ്രശ്നം വന്നാലും ഉടനെ ഞാൻ പേഴ്സ് എടുക്കും തുറക്കും, അതെന്തിനാണെന്ന്, കാരണം നിന്റെ ഫോട്ടോ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് എന്ന്. അത് കാണുമ്പോൾ എന്റെ മനസ്സ് പറയും ഇതൊക്കെ എന്താത്ര വലിയ പ്രശ്നങ്ങളാണ്, അപ്പൊ ഓഫീസ് പ്രശ്നങ്ങളൊക്കെ എന്റെ മുന്നിൽ നിസ്സാരമായി തീരുന്നു. ഭാര്യ പറഞ്ഞു, റിയലി ഞാൻ നിങ്ങൾക്ക് വലിയൊരു ഒരു പ്രചോദനവും ഊർജവും ഉത്സാഹവും ഉത്തേജനമൊക്കെയാണല്ലോ, നിങ്ങൾ അതിന് ശരിക്കും എന്നോട് റെസ്പെക്ട് കാണിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഒരു വിലയുണ്ടോ മനുഷ്യന്ന്, നിങ്ങൾ എപ്പോഴെങ്കിലും അതൊക്കെ പറയാറുണ്ടോ എന്ന്. അതുകൊണ്ടല്ലടി ഞാൻ നോക്കുന്നത്, ഞാൻ ആ പേഴ്സ് എടുക്ക് നോക്കുമ്പം എന്റെ മനസ്സ് പറയും ഇതിനും വലിയ പ്രശ്നം വേറെ ഇല്ലല്ലോ ഭഗവാനെ എന്ന്. അപ്പൊ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എന്റെ മുന്നിൽ, ഞാൻ നിങ്ങളല്ലേ ഉദ്ദേശിക്കുന്നത്, പൊതുവേ ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയാണ്. അപ്പോ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ചിന്തിക്കൂ നിങ്ങൾ. കല്യാണകൃത്ത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവർ നല്ല അർത്ഥം, തന്റെ മനസ്സിനെ മംഗളം ചെയ്യുന്നവർ. കല്യാണം എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല, നമ്മുടെ മാരേജ് എന്നുള്ള അർത്ഥത്തിലല്ല, മംഗളം ചെയ്യുന്നവർ, ഉയർത്തുന്നവർക്ക്
ദുർഗതി നഗച്ചതി. അവർക്കൊരിക്കലും എന്തില്ല, ദുർഗതിയില്ല എന്നാണ്, അധോഗതിയിലേക്ക് അവരൊരിക്കലും പോകില്ല. അതായത് ഈ സംസ്കാരം പ്രബലമാകും തോറും നല്ല സംസ്കാരങ്ങളിലേക്ക് നമ്മളെ ആകർഷിപ്പിക്കും. അത് വളരെ സത്യമാണത്. നമ്മൾ ഏത് സംസ്കാരമാണോ വളർത്തുന്നത് അതിലേക്ക് നമുക്കൊരു ആകർഷണം സ്വാഭാവികമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ എന്താണ് പുരാണങ്ങളൊക്കെ കേൾക്കാനും അത് വായിക്കാനും ഒരു താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സീരിയലുകളോട് നിങ്ങൾക്ക് വലിയൊരു താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ലൗകികമായ കാര്യങ്ങളിലാണ് കൂടുതൽ ഒരു സംസ്കാരമുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സീരിയലുകളോടൊരു താല്പര്യം ഉണ്ടാവും. ഏത് സീരിയലിനോടാണ് താല്പര്യമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ സംസ്കാരങ്ങളാണ്, ആണോ അല്ലയോ? അപ്പൊ ഈ സംസ്കാരം ഭഗവാൻ പറയുന്നു ഒരിക്കലും ദുർഗതിയും താതകച്ചതി. എന്തില്ല, ദുർഗതിയില്ല. അപ്പൊ ഗീത വായിച്ചതുകൊണ്ട് നഷ്ടമാണോ? അവിടെ എത്തിയില്ലെങ്കിലും നഷ്ടമില്ലല്ലോ, ഉണ്ടോ? ഇത് പണ്ട് കാലത്ത് ഇപ്പൊ ഉണ്ടോ എന്നറിയില്ല, നിങ്ങൾക്ക് എനിക്കറിയില്ല. ഈ കണ്ടിന്യൂസ് യാത്ര ചെയ്യുമ്പോൾ ബ്രേക്ക് ജേണി സമ്മതിക്കായിരുന്നു ഈ റെയിൽവേയില്. ഉദാഹരണത്തിന് ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ വരുന്ന ആയിരിക്കുക, അയാൾക്ക് ഒരു ദിവസം തോന്നുന്നു അടുപ്പം പോകണ്ടെന്ന്, അയാൾ ഹൈദരാബാദിൽ ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് നെക്സ്റ്റ് ഡേ ഇപ്പൊ ഉണ്ടോ അറിയില്ല വ്യവസ്ഥ, ഇപ്പോഴും ഉണ്ടോ ബ്രേക്ക് ജേണി? എന്താ അതിന് പറയാ? ആ ബ്രേക്ക് ജേണി ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ എനിക്ക് സുഖമില്ല തോന്നുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പത് കുറവ്, ഇപ്പത് ഇല്ല തോന്നുന്നു. പണ്ട് കാലത്തുണ്ടായിരുന്നത്, പണ്ട് കാലത്ത് അത് ഇപ്പോഴും ഉണ്ട്. ആ ഇപ്പോഴും ഉണ്ടത്. എന്തായാലും എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട്. അതായത് നമ്മൾ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്താലും തിരിച്ചു പോവേണ്ടതില്ല എന്നർത്ഥം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ആധ്യാത്മികതയിൽ ഒരു ബ്രേക്ക് വന്നാൽ പോലും തിരിച്ചു പോവേണ്ടതില്ല, നമുക്ക് കാലി ഫോർവേഡ് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അതായത് വീണ്ടും നിങ്ങൾ എൽ കെ ജി മുതൽ തുടങ്ങണം എന്നില്ല. നിങ്ങൾ എം എസ് സി വെച്ചല്ല, എം എ വെച്ച് നിർത്തിയെങ്കിൽ, എം എ എന്ന് പറഞ്ഞാൽ മാരീഡ് അഗൈൻ എന്നല്ല, എം എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനേജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പൊ എവിടേക്കാണ് ജന്മം കിട്ടുക? കൃഷ്ണൻ പറയാണ്, പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാം ശുചീനാം ശ്രീമദാം ഗേ യോഗഭ്രഷ്ടോ വിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി ദീമദാം ഏതദ്ദുർലഭതരം ലോകേ ജന്മയദീദൃശം തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യദതേ ചരദോ ഭൂയ സംസിദ്ധിം കുരു നന്ദന. ഏ അർജുന, പ്രാപ്യ പുണ്യകൃതാം ലോകാൻ. ഭഗവാൻ പറയുന്നു ചില പുണ്യലോകങ്ങളിലൊക്കെ അത്തരത്തിലുള്ള മനസ്സുള്ള സംസ്കാരമുള്ള ആ ജീവാത്മാവ് എന്ന് വെച്ചാൽ സംസ്കാരം പോയിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് ഏത് സംസ്കാരമുണ്ടാക്കുന്നു അതിനനുസരിച്ചായിരിക്കും അതിന്റെ ജേണി എന്ന് പറയുന്നത്. നല്ല പുണ്യലോകങ്ങളിലൊക്കെ പോകുന്നാ പറയുന്നത്, അത് നമുക്കറിയില്ല. 14 ഭുവനങ്ങളുണ്ടെന്നൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഭൂ ഭുവ സുവ എന്നാണ്, ഭുവ മഹർ ലോകം, തപർ ലോകം, ജനർ ലോകം, സത്യലോകം എന്നൊക്കെ പറയുന്ന ലോകങ്ങൾ, മുകളിലേക്കും അതലം വിതലം തലാതലം രസാതലം മഹാതലം വാതാളം എന്നൊക്കെ ഉള്ള ലോകങ്ങൾ താഴേക്കൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ആരും പോയി നോക്കിയിട്ടില്ല, അതുകൊണ്ട് നമുക്കറിയില്ല. ഏതായാലും ഭഗവാൻ പറയുന്നു ചില പുണ്യലോകങ്ങളിലൊക്കെ പോകുന്നതാണ്. ഒരു പക്ഷേ പുണ്യലോകങ്ങൾ എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്രത്തിൽ വരുന്നതായിരിക്കാം, പുണ്യം ചെയ്യുന്ന ആത്മാക്കള് നല്ല നല്ല പുണ്യ സ്ഥലങ്ങളെ എന്താണ് ദിവ്യ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഏതായാലും ശുചീനാം ശ്രീമദാം ഗേഹേ, അതാണ് ഭഗവാൻ പറയുന്ന ശേഷം. ശുചീനാം നല്ല മനസ്സിന് സംസ്കാരമുള്ള, ശുചിത്വമുള്ള, ശ്രീമദാം സമ്പദ് സമൃദ്ധിയുള്ള ഗേഹേ ഗൃഹത്തില് യോഗഭ്രഷ്ടോ അഭിജായത്. ഈ യോഗഭ്രഷ്ടനായ ആള് വീണ്ടും ജനിക്കും. അതായത് നല്ല ഗ്യാരണ്ടി തരികയാണ് ഭഗവാൻ. എവിടെ വന്ന് ജനിക്കും? അല്ല, ഗട്ടറിലൊന്നും ജനിക്കേണ്ടി വരില്ല എന്നർത്ഥം. നല്ല സംസ്കാര സമ്പന്നന്മാരായ അച്ഛനമ്മമാരുടെ വീട്ടിൽ വന്ന് ജനിക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് പറയണോ, അഥവാ യോഗിനാമേവ കുലേ ഭവതി, അല്ലെങ്കിൽ യോഗികളായിരിക്കുന്ന, യോഗ സംസ്കാരം ചെയ്യുന്ന ആളുകളുടെ കുലത്തിൽ വന്ന് ഭവിക്കും. എന്നിട്ടോ, ഏതോ തഥോഭൂയ ഏതദ്യ ദുർലഭതരം, ഇങ്ങനെയുള്ള ജന്മങ്ങളൊക്കെ വളരെ കുറവാണ്, ആളുകൾക്ക് വളരെ വളരെ റയറായിട്ട് കിട്ടുന്ന ജന്മങ്ങളാണ്. ഏതായാലും തത്രതം ബുദ്ധി സംയോഗം, അവിടെ വെച്ച് ഈ ഉള്ളിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ബുദ്ധിയുടെ ആ സംയോഗം കൊണ്ട് വീണ്ടും അതിലേക്കുള്ള ഒരു നമ്മുടെ തിരിച്ച് യാത്ര, പൗർവദേഹികം, പണ്ടുള്ള ദേഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോ എതതോ തതതോ പോയ, വീണ്ടും അതിൽ യത്നം ചെയ്ത് സംസിദ്ധോ ഗുരുനന്ദന, നിനക്ക് സംസിദ്ധിയും കൈവരിക്കാൻ സാധിക്കുന്നു. അപ്പം ഭഗവാൻ ഉറപ്പു പറയാണ്, ഇനിയൊരു ജന്മമെടുത്താലും ഈ പഠിച്ചതൊന്നും നിങ്ങൾ നത്തിങ് വിൽ ലൂസ് എന്നാണ്, ഒന്നും മറക്കാൻ പോകുന്നില്ല. അപ്പൊ എല്ലാറ്റിന്റെയും സംസ്കാരം എവിടെ ഉണ്ടായിക്കോളും, മനസ്സിലുണ്ടായിക്കോളും. അപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മളിലുള്ള സംസ്കാരത്തിന്റെ ആഴം, ഡെപ്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. ക്ലിയറാണോ? അപ്പോ നാം ഏത് സംസ്കാരമെടുക്കുന്നുവോ ആ സംസ്കാരത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത യാത്രകൾ, ജന്മം എന്ന് പറയുന്ന യാത്രകൾ. എത്ര ഡെപ്ത് നിങ്ങളുടെ സംസ്കാരത്തിനുണ്ടോ അത്ര നിങ്ങൾക്ക് ഉന്നതമായ ജന്മം കിട്ടുമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡെപ്ത് കുറയുന്തോറും, ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരത്തിന്റെ ആഴം കുറയുന്തോറും അപ്പൊ ഒരു സാധാരണ ജന്മങ്ങളൊക്കെ കിട്ടും. അപ്പൊ ചില ആളുകളുണ്ടല്ലോ ക്രൂരന്മാരായി തീരുന്നതിന് കാരണം എന്തായിരിക്കാം? മനുഷ്യ ജന്മത്തിന്റെ സംസ്കാരം അവളുടെ ഉള്ളിലുണ്ടെങ്കിലും പഴയ സംസ്കാരത്തിന്റെ ആഴം വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് വീണ്ടും പ്രകടമാവുകയാണ്. മനുഷ്യ ജന്മത്തിനൊരു പ്രത്യേകത, എല്ലാവരുടെ ഉള്ളിലും ചില മൃഗീയ സംസ്കാരങ്ങളുണ്ട്, എല്ലാവരുടെ ഉള്ളിലും കുറച്ച് സ്വാർത്ഥത ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഇത്തിരി അസൂയയുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഇത്തിരി മത്സരമുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഇത്തിരി വിദ്വേഷമുണ്ട്. എന്താ നിങ്ങൾ ഇല്ല, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ചീത്ത സംസ്കാരങ്ങൾ, എല്ലാവരുടെ ഉള്ളിലും നല്ല സംസ്കാരം. ഈ നല്ല സംസ്കാരങ്ങൾക്ക് ശക്തി കുറയുന്തോറും ശക്തി കൂടും. അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിൽ നല്ല സംസ്കാരം ഇല്ല എന്നുള്ളതല്ല. ഒരു ആളെ കൊന്നുകൊണ്ട് ആഭരണം മോഷ്ടിക്കുന്ന കള്ളനും അവന്റെ ഭാര്യയോടും മക്കളോടും ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ഈ ആളുകളെ കുത്തിക്കൊന്ന് നശിപ്പിച്ച ടെററിസ്റ്റുകളുണ്ടല്ലോ, അവനവന്റെ മതത്തോടും ഒരു സ്നേഹമുണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു നല്ല വികാരം അവന്റെ ഉള്ളിലുണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടോ? എല്ലാവരുടെ ഉള്ളിലും നല്ലതും ചിന്തു. പക്ഷെ ആ നല്ലതിന്റെ ശക്തി കുറയുമ്പോ ഏതിന് ശക്തി കൂടും? അപ്പൊ ഇതായിരിക്കാം നമ്മുടെ ഋഷീശ്വരന്മാർ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോ എന്താണ്, ദേവന്മാരെയും അസുരന്മാരെയും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. അസുരൻ എന്ന് പറഞ്ഞാൽ ഈ സ്വാർത്ഥ തരത്തിലുള്ള സംസ്കാരങ്ങളെ ആയിരിക്കാം. ദേവൻ എന്ന് പറഞ്ഞാൽ സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം തുടങ്ങിയിട്ടുള്ള നല്ല സംസ്കാരങ്ങളെ ആയിരിക്കാം. ഈ സംസ്കാരങ്ങളൊക്കെ ആരിലാണോ നല്ല സംസ്കാരങ്ങൾ പ്രബലമാവുന്നത്, അവർക്ക് നല്ല നല്ല ജന്മങ്ങളിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കും. എന്നിട്ടോ അവിടെ ചെന്നിട്ട് ഭഗവാൻ പറയുന്നു, പൂർവാധ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോപിസാം ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാധിവത്തതേ പ്രയത്നാല്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷാം അനേക ജന്മ സംസിദ്ധാം തതോ യാതി പരാം ഗതിം. അങ്ങനെ പൂർവാഭ്യാസത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളൊക്കെ അതൊക്കെ വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ ഉണർന്നു വന്നു. ശബ്ദബ്രഹ്മാധിവർത്തതേ, അവൻ അത്തരത്തിലുള്ള ആധ്യാത്മിക ശബ്ദങ്ങൾ കേൾക്കുമ്പോ അവന്റെ മനസ്സ് അതിലേക്ക് വീണ്ടും ആകർഷിക്കപ്പെട്ട് അവൻ അതിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു പറയാണ്. അങ്ങനെ പ്രയത്നം ചെയ്ത് ആരാണോ തന്റെ മനസ്സിനെ സംശുദ്ധകിൽ വിഷ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ചുറപ്പിക്കുന്നത്, അനേക ജന്മ സംസിദ്ധ, അവന്റെ നിരന്തരമായ പ്രയത്നം കൊണ്ട് പരാം ഗതിം യാതി, അവന്റെ മനസ്സ് ആ പരമമായ ഗതിയെ സ്ഥാപിച്ചിരുന്നു. അപ്പൊ ഇതൊരു വലിയൊരു പ്രയത്നമാണ്. ഏത്? ഈ ശരീരത്തിലേക്ക് ഒട്ടി നിൽക്കുന്ന മനസ്സിനെ, ശരീരവുമായി ബന്ധപ്പെട്ടവരിൽ ഒട്ടി നിൽക്കുന്ന മനസ്സിനെ, പല വിഷമങ്ങളും പറയുന്ന മനസ്സിനെ ആരിലേക്ക് തിരിക്കണം? ഒരു വിഷമങ്ങളും തട്ടാത്ത അനന്തശക്തിയുള്ള, അനന്ത ഊർജമുള്ള, തളരാത്ത ഭഗവാനിലേക്ക് തിരിക്കുകയാണ്. അപ്പൊ തളർത്തുന്ന ശരീരത്തിൽ നിന്നും തളർത്താത്ത ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം പൂർണ്ണമാക്കാമെന്ന് ഭഗവാൻ ഉറപ്പു തരികയാണ്. അപ്പൊ ഇതൊരു ജേണി ഓഫ് ദ മൈൻഡ് ആണത്, ജേണി ഓഫ് ദ തോട്ട്, നമ്മുടെ ചിന്തകളുടെ യാത്രയാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് നമ്മൾ പരിശീലിച്ചെടുക്കണം എന്ന് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അടുത്തൊരു ജന്മം എങ്ങനെയുള്ളതാവണമെന്ന് ആരാ നിശ്ചയിക്കുന്നത്? സവറോൺ റെസ്പോൺസിബിലിറ്റി, നത്തിങ് ടു ഡു വിത്ത് ദ ഗോഡ് എന്ന്. കൃഷ്ണ ഗുരുവായൂരപ്പ നല്ലൊരു ജന്മം തരണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും, നിങ്ങൾ വെറ്ററിനറി ഡോക്ടറെ എടുത്ത് എന്നിട്ട് അസുഖം മാറ്റി തരണം എന്ന് പറയുന്ന പോലെയാണ്. അയാൾക്ക് നിങ്ങളുടെ അസുഖമായിട്ട് ഒരു ബന്ധുവില്ല. അയാൾ ഡീൽ ചെയ്യുന്നത് മൃഗങ്ങളെയാണ് അല്ലേ? ഇതുപോലെ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണ നല്ലൊരു ജന്മം തരണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയും, റോങ് ഡോക്ടർ എന്ന്, കൺസൾട്ട് അതർ ഡോക്ടർ എന്ന്. ഞാനല്ല നിങ്ങളുടെ ഡോക്ടർ. അതുകൊണ്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇനി പുനർജന്മത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലല്ലോ. എത്ര പേർക്ക് പുനർജന്മം വേണം? ഭാര്യയും ഭർത്താവും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഭർത്താവ് ചോദിച്ചു, പ്രേമവതി നീ എന്താ പ്രാർത്ഥിച്ചത് എന്ന്. ഭാര്യയുടെ പേര് പ്രേമവതി. എത്ര പ്രേമമുണ്ടായിരുന്നു. ആ ഭാര്യ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇനിയും ഒരു ഏഴ് ജന്മം എനിക്ക് തരണം, ആ ഏഴ് ജന്മങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ എന്റെ ഭർത്താവായി തീരണം എന്ന്. എത്ര ജന്മം? ഭർത്താവ് ഇത് കേട്ട് കുഞ്ഞില്ല. ഭാര്യയ്ക്ക് സംശയം, ഭർത്താവ് എന്താവോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചതെന്ന്. ഉടനെ ഭർത്താവ് പറയാണ്, ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് എന്താന്ന് വെച്ചാൽ, ഭഗവാനെ ഇതായിരിക്കട്ടെ ഏഴാമത്തെ ജന്മം എന്ന്. ഇനിയൊരു ജന്മം വേണ്ട. ഇതുപോലെ നിങ്ങൾ ഇനി ജന്മം വേണമെന്നുണ്ടോ? ഇതൊക്കെ നല്ലവണ്ണം പ്രയത്നിച്ചൊക്കെ നന്നായാൽ നല്ലതാണ്. അധസ്തപ്തമോധ്യായം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ശ്രീഭഗവാനുവാച മയ്യാസക്തമനാ പാർത്ഥ യോഗം ജുഞ്ജൻ യോഗം ജുഞ്ജൻ മദാശ്രയാ അസംശയം സമഗ്രം മാം യദാജ്ഞാസസി തൽശൃണോ ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷദാം യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യതേ മനുഷ്യാണാം സഹസ്രേഷു കച്ചിദ്യതതി സിദ്ധയേ യദദാമഭിസിദ്ധാനാം കച്ചിന്മാം വേത്തി തത്വദാം ഭൂമിരാപ്പോ നലോ വായു ഘമ്മനോ ബുദ്ധിരേവചാം അഹങ്കാര ഇദീയം മേ ഭിന്നാ പ്രകൃതി അഷ്ടദാം അപരേയമിദസ്ത്വന്യാം
പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതേ ജഗ യേതദ്യോനീനി ഭൂതാനി സർവാനിത്യുപധാരയാം അഹം കൃഷ്ണസ്യ ജഗദാം പ്രഭവ പ്രളയസ്തഥാം മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തീദനഞ്ജയാം മയി സർവമിദം പ്രോദം സൂത്രേ മണിഗണായിവാം രസോഹമപ്തു ഗൗന്ദേയാം പ്രഭാസ്മീ ശശിസൂര്യയോ പ്രണവസർവവേദേഷു ശബ്ദക്കേ പൗരുഷം നൃഷോ പുണ്യോ ഗന്ധപൃഥിവ്യാം ച തേജശ്ചാസ്മീ വിഭാവസോ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മീ തപസ്തിഷു ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥസനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്തേജസ്തിനാമഹം ബലം ബലവദാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർശവാ ത്രിഭിർഗുണമയേ ഭാവൈ യേചൈവ സത്വികാ ഭാവാ രാജസാ താമസാസ്തൈ മത്ത ഏവേദി താൻ വിദ്ധി നത്വഹം തേഷു തേ മയി ത്രിഭിർഗുണമയൈ ഭാവൈ ഏഭിഃ സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരമവ്യയം ദൈവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാം മാമേവയേ പ്രപദ്യന്തേ മായാമേദാം തരന്തി തേ നമാം ദുഷ്കൃതിനോ മൂഢാം പ്രപദ്യന്തേ നരാധമാം മായയാപഹൃതജ്ഞാനാം ആസുരം ഭാവമാശ്രിതാം ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃദിനോർജുനാം ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരദർശവാം തേഷാം ജ്ഞാനീ നിത്യയുക്താം ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സജമ പ്രിയ ഉദാരാ സർവയേ വൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം ആസ്തിദാ സഹിയുക്താത്മാ മാമേവാനുത്തമാം ഗതിം ബഹൂനാം ജന്മനാമന്ധേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിധി സമഹാത്മാസു ദുർലഭാം കാമൈസ്തൈർഹൃദജ്ഞാന പ്രപദ്യന്തേന്യദേവതാം തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയദാസ്യാം യോ യോ യാം യാം തനൂം ഭക്താ ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യാ തസ്യാ ജനാം ശ്രദ്ധാം താമേവ വിദദാമ്യഹം സത്തയാ ശ്രദ്ധയാ യുക്താ തസ്യാരാധനമീഹതേ ലഭതേ ച തദക്കാമാൻ മയേവ വിഹിതാൻ ഹിതാൻ അന്തബന്ധുഫലം തേഷാം തദ്വത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മൽഭക്താ യാന്തി മാമപി അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയാം പരം ഭാവമജാനന്ദോ മമാവ്യയമനുത്തമം നാഹം പ്രകാശസർവസ്യ യോഗമായാ സമാവൃതാം മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുനാം ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദന കശ്ചന ഇച്ഛാദേശസമുത്തേന ദ്വന്ദ്വമോഹേന ഭാരതം സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്ധവാ യേഷാം ത്വന്ദഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താ ഭജന്തേ മാം ദൃഢവ്രതാം ജരാ മരണമോക്ഷായ മാമാസിക്കയദന്തിയേ തേ ബ്രഹ്മ തദ്വിദോ കൃഷ്ണം അദ്ധ്യാത്മം കർമ്മചാഖിലം സാധിഭൂതാദിദേവം മാം താതിയജ്ഞം ചേദിദു പ്രയാണകാലേ വിചമാം തേ വിദുർയുക്തചേതസാ ഓം തസ്തദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ സപ്തമോധ്യായ.
പണ്ട് കാലത്ത് യോഗിമാര് എന്ന് പറയുന്ന ആളുകൾ, അതായത് ജീവിതത്തിൽ വിരക്തരായിത്തീർന്ന ആളുകൾ, കുടുംബജീവിതം ഒന്നുകിൽ വേണ്ടാന്ന് വെച്ചവര്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നിന്നൊക്കെ മനസ്സിനെ വേർപ്പെടുത്തിയ ആളുകൾ, അവര് ഗുഹയിലിരുന്നോ ആശ്രമങ്ങളിലിരുന്നോ അവരുടെ മനസ്സിനെ അടക്കം ചെയ്ത് അവരുടെ മനസ്സിനെ അവർക്ക് ഈശ്വരനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ലൗകിക കാര്യങ്ങളിലൊന്നും പിന്നീട് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് എപ്പോഴും ഒരു ധാരണ, എല്ലാ ലൗകികതയും വിട്ടുപോയാൽ മാത്രമേ എവിടേക്ക് എത്തുള്ളൂ, ആത്മീയമായി ഉന്നതിയിലേക്ക് എത്തുള്ളൂ. ഒരു ഗൃഹസ്ഥ ജീവിതത്തിലിരുന്ന് ആത്മീയമായി ഉയരുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, ശരിയാണ്, നിങ്ങൾ മനസ്സിനെ അടക്കം ചെയ്തുകൊണ്ട് എല്ലാ വികാരങ്ങളെയും നിയന്ത്രിച്ചിട്ട് ഈശ്വരനിലേക്ക് തിരിക്കാൻ ശ്രമിച്ചാൽ കുറെയൊക്കെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിയും, ഒരു പ്രേമമൊക്കെ വരും. പക്ഷെ അതിനത്ര ഒരു മെച്യൂരിറ്റി വരണം എന്നില്ല. എന്താ മെച്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള വാസനകളൊക്കെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല ചെറിയ ചിലപ്പം നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് അടക്കം ചെയ്തതുകൊണ്ട് വികാരങ്ങൾ നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിന്റെ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഇരുന്നുകൊണ്ട് അപ്പൊ നമുക്ക് അനുഭവിച്ച അനുഭവങ്ങളൊക്കെ നമുക്ക് വലിയൊരു പാഠം പഠിപ്പിക്കും. എന്താ പാഠം? ഇതിനൊക്കെ ഇത്ര മാത്രമേ സുഖവും സന്തോഷവും തരാൻ സാധിക്കുകയുള്ളൂ. ദേർ ഒരു മെച്യൂരിറ്റിയുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും. സോ ഇമ്മെച്യൂർഡ് നോളജുമുണ്ട്, മെച്യൂർഡ് നോളജുമുണ്ട്. ഇമ്മെച്യൂർഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടക്കി വെച്ചതുകൊണ്ട് ഇമ്മെച്യൂർഡാവും. കാരണം എന്ന് വെച്ചാൽ ആ വികാരങ്ങളൊക്കെ വീണ്ടും നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും. കേൾക്കാറില്ലേ, യോഗികൾ തപസ് ചെയ്യാൻ പോയി, അപ്പോഴേക്കും ഡാൻസ് കളിക്കാൻ പാർട്ടി വന്നു. അവിടെ നാളെ പറഞ്ഞേക്കും ട്രൂപ്പിനെ, ആര്? ഇന്ദ്രൻ. അവർ ഓർക്കസ്ട്ര ട്രൂപ്പൊക്കെ ആയിട്ട് വരും, പാട്ടുപാടും, ഇവരുടെ തപസ് അതോടുകൂടി എക്സ്പയർ ചെയ്ത്. അങ്ങനെയുള്ള മേനയൊക്കെ വരുന്നത്, ശകുന്തളയൊക്കെ വരുന്നത് അങ്ങനെയല്ലേ, ഉർവശി ഒക്കെ അങ്ങനെയാ വരുന്നത്. അപ്പോ ഇവരൊക്കെ വരുന്നതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിനെ മാറ്റിയെടുക്കണം. അതിന് ഭഗവാൻ ചില ചിന്തകൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നതിന്റെ ആ പരമസത്യം അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഭഗവാൻ അത് ഏഴാം അധ്യായത്തിൽ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ഞാൻ നിനക്ക് ജ്ഞാനത്തിന്റെ പരമകാഷ്ഠ പറഞ്ഞു തരാമെന്നാണ്. ഏഴാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് മയി ആസക്ത മന. മനസ്സിനെ ആരിലേക്ക് ആസക്തമാക്കണം? സാധാരണ മനസ്സ് ഭഗവാനിലേക്ക് ആസക്തമാവുമോ? ഒരു വശത്ത് ഐസ്ക്രീമും ഒരു വശത്ത് ഗീതയും വെച്ചാൽ അതിനടുത്ത് ഗീതയും വെച്ചാൽ മനസ്സ് കൂടുതൽ ഏതിലാവും ആസക്തമാവുക? ഗീതയിലോ? എത്ര നന്നായിരുന്നു, സ്വാഭാവികമാണ്. ഐസ്ക്രീമിലേക്ക് മനസ്സ് പോവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ വിഷയങ്ങളിൽ ആസക്തമായ മനസ്സിന് പെട്ടെന്ന് ഈ ഗീതയിലേക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ മൈ ആസക്ത മനഃപാർത്ഥ യോഗം യുഞ്ചൻ മദാശ്രയ, നിന്റെ മനസ്സിനെ യോഗം യുഞ്ചൻ എന്നിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഭഗവാൻ ആസക്തി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ പറയുക. ആദ്യം തന്നെ പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു കച്ചിദ്യതതിസിദ്ധയേ യതതാമതിസിദ്ധാനാം കൽ കശ്ചിൻ മാം വേത്തി തത്വത. ഈ ശ്ലോകം നോട്ട് ചെയ്ത് വെക്കണേ. സഹസ്രാണാം മനുഷ്യേഷു, ആയിരക്കണക്കിന് മനുഷ്യരില് കുറച്ചുപേര് കശ്ചിത്, കുറച്ചുപേര് മാത്രമേ യതതി യത്നം ചെയ്യുന്നുള്ളൂ. അതായത് ആയിരക്കണക്കിന് ആളുകൾ തൊഴുതുപോകുന്നവരുണ്ടെങ്കിലും ഭഗവാനെ അറിയണമെന്നുള്ള യജ്ഞം ചെയ്യുന്നവരുടെ എണ്ണം എപ്പോഴും കുറഞ്ഞു വരും. സോ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴും കുറവായിരിക്കും. എന്തോ ഭാഗ്യത്തിന് നിങ്ങളൊക്കെ കുറച്ചുപേരുണ്ട്. കൂടുതൽ ആളുകളും മുട്ടറത്തുകൊണ്ട് പോകുന്ന ആളുകളാണ്. അവരെയൊന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഭഗവാൻ തന്നെ പറയുന്ന ബുദ്ധിഭേദം ജനയേത്, അവരങ്ങനെ കടന്നു പോട്ടെ. പാവം ജന്മജന്മാന്തരങ്ങളിലേക്ക് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ കുറച്ച് ആളുകൾ ഇവിടെ വെച്ചിട്ട് തന്നെ കൊചിത് ധീരഹ പ്രത്യേകാത്മാന മൈച്ചൽ ആവൃത്ത ചക്ഷോ അമൃതത്വമിച്ചൻ എന്നൊക്കെ കഠോപനിഷത്തിൽ പറയും. കുറച്ച് ആളുകൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസുക്കളായി തീരും. അവരാണ് സുഹൃതികൾ എന്നിവരെയാണ്. ഇനി യഥതാമഭി സിദ്ധാനാം, ചിലവരവിടെ തന്നെ നിന്ന് കളയും, യജ്ഞം ചെയ്യുന്നതിൽ തന്നെ നിന്ന് കളയും. അതിൽ നിന്നും നമ്മൾ പുരോഗതി പ്രാപിച്ച് കുറച്ചുപേര് മാത്രമേ മാം വേത്തി തത്വത എന്നെ സാത്വികമായി അറിയുന്നുള്ളൂ. ഭഗവാനെ എങ്ങനെ അറിയണം നമ്മള്? വളരെ ശ്രദ്ധിക്കുക, ഈ വാക്കുകളൊക്കെ എന്നെ രൂപം കണ്ടു പോകണം എന്നാണോ പറയുന്നത്? ആണോ? അതൊക്കെ ഹിന്ദുക്കൾ മനസ്സിലാക്കിയെടുക്കുന്നില്ലല്ലോ. കഷ്ടം തോന്നില്ലേ? അവൻ എത്രയൊക്കെ പറഞ്ഞാലും അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറണ്ടേ? ആ രൂപം കണ്ടിട്ട് തന്നെ അവൻ പറയും ഇതെന്നെ ദൈവം. എന്നിട്ട് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതോ അവനവന്റെ കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട്. ആ ഭഗവാനാണെങ്കിൽ പാപം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ നടന്നു കിട്ടിയിട്ടില്ല. നോക്കൂ, നിങ്ങൾ ശ്രീരാമസ്വാമിയുടെ ജീവിതം എടുത്തു നോക്കൂ. ആ ശ്രീരാമസ്വാമിയുടെ ഈശ്വരനായിട്ട് പോലും അച്ഛൻ തളർന്ന് മരിക്കുകയാണ് ഉണ്ടായത്, ആണോ? ദശരഥ മഹാരാജാവ് തളർന്നിട്ടാണോ മരിച്ചത്? അതോ രാമരാമ എന്ന് ജപിച്ചിട്ടാണോ, അന്തേ നാരായണ സ്മൃതിയിലാണോ മരിച്ചത്? തളർന്നിട്ടാണ് മരിച്ചത്, ആണോ? അപ്പൊ ശ്രീരാമസ്വാമിയുടെ അച്ഛന് പോലും ഒരു മുക്തി കൊടുക്കാൻ ശ്രീരാമസ്വാമിക്ക് പറ്റിയിട്ടില്ല. ശ്രീരാമസ്വാമിയുടെ ഭാര്യയ്ക്ക് വീട്ടിലിരുന്ന് പ്രസവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. ആർക്ക് ഉണ്ടായോ ഭാഗ്യം? ഉണ്ടായോ? നിങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിലെങ്കിലും പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ശ്രീരാമസ്വാമിയുടെ ഭാര്യയ്ക്ക് കാട്ടിലയക്കുന്ന ഒരു ഭഗവാൻ ഭർത്താവായി കിട്ടിയാൽ നിങ്ങൾക്ക് സമ്മതാവോ? പ്രസവ സമയത്ത് കാട്ടിലേക്ക് അയക്കുന്ന ഒരു ഭർത്താവായിട്ട് ഭഗവാൻ വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ശ്രീരാമസ്വാമി ആവശ്യം വരും? നിങ്ങൾ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ തൊഴുന്ന സമയത്ത് ശ്രീരാമസ്വാമി പറയും, അടുത്ത ജന്മം ഞാൻ നിങ്ങളുടെ ഭർത്താവായിട്ട് വരാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. പ്രസവം അടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചിരിക്കും. എത്ര പേര് ശ്രീരാമസ്വാമിയോട് യെസ് എന്ന് പറയാൻ ധൈര്യമുള്ളവരുണ്ട്? ഒരാളില്ലേ? നോക്കു, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരാ, കാലം മാറിയത് കണ്ടില്ലേ നിങ്ങൾ? അപ്പം നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടണം. ഇനി സാക്ഷാൽ ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് വരാം. പക്ഷേ ഏഴ് കുട്ടികളുടെ മരണം നിങ്ങൾ കാണേണ്ടി വരുന്നു. സമ്മതാവോ നിങ്ങൾക്ക്? ഒരു കുട്ടിയുടെ മരണം കാണുമ്പോഴേക്കും നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവും. നോക്കൂ നിങ്ങൾ, ഇല്ല ശരിയല്ലേ? അപ്പോ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആ ദൈവങ്ങൾക്ക് പോലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ദൈവത്തിനോട് എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ എന്റെ മകൻ ശരിയില്ല, എന്റെ മകള് ശരിയില്ല എന്ന്. കൃഷ്ണനോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കൃഷ്ണൻ പറയും, എന്റെ ഒരു മകളും ശരിയായിട്ടില്ല എന്ന്. നിനക്ക് ഒരു മകനല്ലേ ശരിയാവാത്തതുള്ളൂ? എന്റെ ഏതെങ്കിലും മകൻ ശരിയായിട്ടുണ്ടോ എന്ന്. നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണ്. ഒരാള് ഭഗവാന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുക, ഗുരുവായൂരിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് അത്രേ. അയാളുടെ അമ്മയ്ക്ക് കണ്ണ് കാണില്ല, ഇയാളുടെ ബിസിനസ് മുഴുവൻ പൊളിഞ്ഞിട്ട് ഇയാളുടെ വീട് പണയം വെക്കേണ്ടി വന്നു, ഇയാളുടെ ഭാര്യയെ പ്രസവിച്ചിട്ടില്ല, 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇയാള് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്, ഗുരുവായൂരപ്പ എന്റെ ഭാര്യ പ്രസവിച്ച് ഞങ്ങളുടെ പുതിയ വീട്ടിൽ വെച്ച് ആ ഉണ്ണിയുടെ കഴുത്തിൽ ഒരു മാല ഇടുന്നത് കാണാൻ എന്റെ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടാവണേന്ന്. ഗുരുവായൂരപ്പൻ ഇമ്മീഡിയറ്റ്ലി മനസ്സിലായി, ഹീസ് മലയാളി എന്ന്. ഒറ്റയടിക്ക് എത്ര പ്രാർത്ഥന ഒപ്പിച്ചിരിക്കുന്നത്, എന്റെ ഭാര്യ പ്രസവിക്കണം, ആ കുട്ടിയുടെ കഴുത്തിൽ മാല പുതിയ വീട്ടിലിടുന്നത് അമ്മയ്ക്ക് കാണണം. എത്ര കാര്യങ്ങളായാലും നേടിയെടുത്ത്, പുതിയ വീടുണ്ടാവണം, കുട്ടിക്ക് കുട്ടി വേണം, അമ്മയ്ക്ക് കണ്ണ് കാണണം, ഇതൊക്കെ നമുക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെ നമ്മളുണ്ടല്ലോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം തെറ്റായൊരു ഭക്തി വികസിപ്പിക്കുകയാണ്. എന്താ ഭക്തി? നമ്മൾ താത്വികമായി ഭഗവാനെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊരു രൂപത്തിൽ കണ്ട് ആ രൂപം നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുമെന്ന് നമ്മൾ അങ്ങനെ ഒരു വിശ്വാസം ഉറക്കുക നമുക്ക്. ഈ വിശ്വാസത്തിനൊരു ദോഷമുണ്ട്, നാം വിചാരിച്ചത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ ദൈവത്തിനോടുള്ള പ്രേമം. ഇങ്ങനെയാണ് മറ്റു റിലീജിയനിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത്, ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്കും. കാരണം ഇതൊക്കെ ഞാനൊരു അമ്മയെ കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമായി. അവർ ഗുരുവായൂരുകാരിയാണ്. അവർ പറയാണ്, എന്റെ മകൻ കല്യാണം കഴിച്ചിട്ട് 9 കൊല്ലമായി സ്വാമിയാണ്, ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന്. എവിടുന്നാ പോണത്? വെടിവെച്ച് കൊല്ലണ്ടേ അവരെയൊക്കെ? ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു AK-47 ഇല്ലാഞ്ഞ് നന്നായിരുന്ന്, ജയിലിൽ പോയാലും കുഴപ്പമില്ല. ഇതിന് വലിയ ഇൻസൾട്ട് ഉണ്ടോ ഗുരുവായൂരപ്പന്? അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് വേളാങ്കണ്ണി മാതാവിനെ കൂടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണനെ ഒരു വിഗ്രഹത്തിൽ മാത്രം കണ്ടുറപ്പിച്ചു വെച്ചിരിക്കുക. ഇത് നമുക്ക് ഒരു മാറ്റം വേണ്ടേ? അതായിരിക്കാം ഭഗവാൻ പറഞ്ഞത്, മാം വേത്തി തത്വത. ഭഗവാനെ അറിയേണ്ടത്. നിങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കുമ്പോഴല്ലോ നിങ്ങൾക്ക് വളരെ ക്ലിയറാണ്. നിങ്ങൾ രാമായണം എടുത്ത് വായിച്ചു നോക്കൂ. പാർവതീദേവി ശ്രീരാമസ്വാമിയോട് പറയുന്നത് രാമതത്വം പറഞ്ഞു തരുമെന്നാണ്. രാമകഥ പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല, ഉണ്ടോ? രാമതത്വം പറഞ്ഞിടേണം അകതാരിൽ എന്നോട് വാത്സല്യമുണ്ടെങ്കിൽ എന്നൊക്കെയാണ് വരികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ ഇവർക്കൊക്കെ ജിജ്ഞാസ താത്വികമായി കാര്യങ്ങൾ അറിയാനാണ്. എന്തോ നമ്മുടെ ഈ പൗരാണികന്മാര് ആചാര്യന്മാര്, പ്രത്യേകിച്ച് ഈ ഭാഗവത സപ്താഹമൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഈ കൃഷ്ണനെയും രാമനെയും ഒക്കെ ഒരു രൂപത്തിൽ ഒതുക്കി വെക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നു നമുക്ക് കാണാം. അങ്ങനെ ഒരു രൂപത്തിൽ ഭഗവാനെ ഉറപ്പിച്ചു വെക്കുമ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ രൂപത്തിൽ അന്തർലീനമായിരിക്കുന്ന ഭഗവാന്റെ ശക്തിയാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ കയ്യിൽ തീ ഉണ്ടായിട്ടും മറ്റൊരിടത്ത് തീ അന്വേഷിക്കുന്ന ഗതികേടാണ് നമുക്കുള്ളത് പറയാ. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, സാധനമുണ്ട്. ദൈവം ദുർലഭ്യ വസ്തുവാണ് പലർക്കെങ്കിലും സുലഭതയാ ഹസ്തലബ്ധി. എത്ര മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നു അത്. പക്ഷേ അന്യത് ഭജതി, കൂടുതൽ ആളുകളും അന്യനായി കണ്ടുറപ്പിക്കാനാണ്. ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ എന്നാവോ മനുഷ്യൻ മുക്തനാവ്? വലിയ വലിയ പ്രയാസമാണ്. പോവട്ടെ, എന്നിട്ട് ഭഗവാൻ ഉറപ്പിക്കുകയാണ്. ഇനിയുള്ള 2 ശ്ലോകങ്ങളുണ്ടല്ലോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ശ്ലോകങ്ങൾ.
ഭൂമിരാപ്പോനലോ വായു ഘം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടദാം അപരേയമിദസ്ത്വന്യാം പ്രഗതിം വിദ്ധി മേ പരാം ജീവഭൂതാ മഹാബാഹോ ഏതം ധാര്യതേ ജഗത്.
ഈ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പ്രകൃതി പുരുഷന്മാരെ പരിചയപ്പെടുത്തി തരിക നമുക്ക്. ഇത് നല്ലവണ്ണം മനസ്സിലാക്കണം. സാംഖ്യയോഗത്തിൽ വരുന്നതാണ്. നമ്മൾ പ്രകൃതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നേച്ചർ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നേച്ചർ? പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു, പ്രകൃതി ടു അഷ്ടദായേവ. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. നോക്കൂ, 8 പ്രകൃതിയാണ് നമ്മുടെ പൂർവീകന്മാര് 8 കൈകളുള്ള ദേവീ രൂപത്തിൽ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ദേവിമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഭദ്രകാളിയൊക്കെ നോക്കി, ഭദ്രകാളി അല്ല, ദുർഗയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കൈകളുണ്ട്? 8 കൈകളുള്ള ഒരു സ്ത്രീക്ക് ഡ്രസ് ഇടാൻ പറ്റുമോ? ഡ്രസ് ഇടാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് 2 കൈയും കൂടി അഡീഷണൽ ആയിട്ട് തന്നു കഴിഞ്ഞാൽ മുറിച്ചു കളയില്ലേ നിങ്ങൾ? അങ്ങനെ ഒരു ദേവിക്ക് 8 കൈകളൊക്കെ വെച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോ എന്തിനാണ് ഈ 8 കൈകൾ? മനസ്സിലാക്കിക്കൊള്ളണം, അതൊരു പ്രതീകമാണ്. ഏതിന്റെ പ്രതീകം? 8 പ്രകൃതിയുടെ പ്രതീകം. 8 നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരുപാട് 8 എണ്ണം ഉണ്ടോ നമുക്ക്? അഷ്ടദിക് ബാലന്മാരുണ്ട്, അഷ്ട ഐശ്വര്യങ്ങളുണ്ട്, അഷ്ടലക്ഷ്മി ഉണ്ട്, അഷ്ടചൂർണം, ആയുർവേദത്തിന് അഷ്ടചൂർണമുണ്ട്. അവനവനുഭവം ഉള്ള തന്നെ പറയുന്നു. അഷ്ടപതി, ആ കല്യാണത്തിനൊക്കെ വെക്കുന്നുണ്ടല്ലോ അഷ്ടമംഗല്യം. പിന്നെ കഷ്ടകാലം അഷ്ടമി രോഹിണി, ഇങ്ങനെ കുറെ അഷ്ടങ്ങളുണ്ട്. പിന്നെ എറണാകുളത്ത് എത്തി കഴിഞ്ഞാൽ എട്ട് തരത്തിലുള്ള ദോശകൾ ഉണ്ടാക്കുന്ന ഹോട്ടലുണ്ട്, ഇവിടെ ഒരു കലൂരത്തിലെ ഹോട്ടലുണ്ട്. ചെയ്താലും ഈ എട്ടിന് അനവധി പ്രാധാന്യങ്ങൾ കാണണം. അപ്പൊ എന്താ ഈ എട്ട് എന്ന് പറയുന്നത്? ഭഗവാൻ പറയുന്നു എട്ട് പ്രകൃതി ഏതൊക്കെയാണ്? ഭൂമി, ആ അപ്പോ അപ്പോ എന്ന് പറഞ്ഞാൽ ആ വെള്ളപ്പമല്ല, അനലോ അഗ്നി, അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നി, അനിരൻ വായു, അനലൻ അഗ്നി, വാ പിന്നീട് വായു, പിന്നീട് ഖം, ഖമാണോ ആകാശം, മനോ ബുദ്ധി അഹങ്കാരം. പറയൂ ഏതൊക്കെയാണെന്ന്? ഭൂമി, ഭഗവാന്റെ ഒരു അനാലിസിസ് ഉണ്ടല്ലോ, സോ ഡീപ്പാണത്. ഭഗവാൻ എനിക്ക് തോന്നുന്നു ഹൈയസ്റ്റ് സയന്റിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരു സാധനം കാണുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ഗ്രോസ് ഫോമാണ് കാണുന്നത്. ഇന്നത്തെ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള രൂപ കാണുക അല്ലേ. നമ്മുടെ ശരീരം സോളിഡാണ്, ഖരവസ്തുവാണ്, സ്ഥൂലവസ്തുവാണ്. ഭൂമിയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, അത് സ്ഥൂലവസ്തുവാണ്. ഇനി അതിനെ നമ്മൾ സൂക്ഷ്മതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സോളിഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ലിക്വിഡിൽ നിന്നാണ്. ലിക്വിഡാണ് സോളിഡായി മാറുന്നത്. അപ്പൊ അടുത്തത് എന്തായിരിക്കണം? ഭൂമി കഴിഞ്ഞാൽ ഇനി വെള്ളത്തെക്കാളും സൂക്ഷ്മമാണ്. വെള്ളം വന്നിരിക്കുന്നത് ഗ്യാസിൽ നിന്ന്, ഹൈഡ്രജനും ഓക്സിജൻ, അഗ്നിയുടെ അഗ്നി കൊണ്ടാണ് ഇത് ചേരുന്നത്. അതിൽ നിന്ന് ഫോർമേഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ലിക്വിഡ് ഉണ്ടാവുന്നത് അഗ്നിയിൽ നിന്നാണ്. അതിനേക്കാൾ സൂക്ഷ്മ അഗ്നിയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അതിനേക്കാൾ സൂക്ഷ്മമാണ് വായു, അതിനേക്കാൾ സൂക്ഷ്മമാണ്, അതിനേക്കാൾ സൂക്ഷ്മമാണ്, അതിനേക്കാൾ സൂക്ഷ്മമാണ്, അതിനേക്കാൾ സൂക്ഷ്മമാണ്. നമുക്ക് എവിടേക്കാണ് ഭഗവാൻ എത്തുന്നത് എന്നുള്ളത്? അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ആകാശം, വായു, അഗ്നി. ഇന്നത്തെ മോഡേൺ ഫിസിക്സ് പറയുന്നത് എൻ ഒബ്ജക്ട് ക്യാൻ എക്സിസ്റ്റ് ഇൻ എ ഫൈവ് ലെവലിലാണ് മോഡേൺ ഫിസിക്സ് പറയുന്നത്. ഐദർ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ എ പ്ലാസ്മ ലെവൽ, ഐദർ ഇറ്റ് പ്ലാസ്മ ലെവൽ, എയർ അല്ലെങ്കിൽ ഫയർ അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ്. ഇതിലപ്പുറം നിൽക്കാൻ സാധ്യല്ല എന്ന് അവർ പറയുന്നു. അപ്പൊ നോക്കൂ, ഇന്നത്തെ മോഡേൺ ഫിസിക്സ് ഇത് പറയുമ്പോൾ അന്ന് കൃഷ്ണൻ അതിനെ വളരെ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ ബുദ്ധി എത്ര ഉണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ. അത്ര ഗവേഷണം ചെയ്തിട്ടാണ് കൃഷ്ണൻ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, മനോബുദ്ധി ഏവ ഇതി ഭിന്നാ പ്രകൃതി. ഭഗവാൻ ഇന്നത്തെ സയന്റിസ്റ്റുകൾ ഇതിനെ ഈ പ്രകൃതി അനാലിസ് ചെയ്തെങ്കിലും ഭിന്നം എന്ന് പറയാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഇതിൽ നിന്ന് മേ ഭിന്ന, ഞാൻ ഇതിൽ നിന്നും ഭിന്നമാണ്. എട്ട് സാധനത്തിൽ നിന്ന് ഞാൻ ഭിന്നമാണ്. നമ്മൾ ഈ ഉള്ളിയൊക്കെ തോല് വിളിച്ചു കഴിഞ്ഞാൽ, ഉള്ളിയൊക്കെ തോലെടുത്തു കഴിഞ്ഞാൽ, എടുത്തെടുത്തെടുത്തെടുത്തു കഴിഞ്ഞാൽ അവസാനം ഒന്നും ഉണ്ടാവില്ല. ഈ വാഴയുടെ പോളയെടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞാൽ അവസാനം ഒരു ഉണ്ണിപ്പിണ്ടി വരുമല്ലോ. അതുപോലെ ഭഗവാൻ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റിയിട്ട് പറയാണ്, ഇതിൽ നിന്നൊക്കെ ഭിന്നമായി ആരുണ്ട്? ആരുണ്ട്? ഭിന്ന, മേ ഭിന്ന, ഞാൻ ഇതിൽ നിന്നും ഭിന്നമാണ്. ഞാൻ എങ്ങനെ ഇരിക്കുന്നു? അപരേയമിതസ്തന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. ജീവഭൂത മഹാബാഹോ, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ജീവചൈതന്യമായി ഞാൻ ധാര്യതേ ജഗത്, ഈ ജഗത്തിനെ ഞാൻ ധരിക്കുന്നു. ജഗത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം, ജഗത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ അർത്ഥം പറയും യൂണിവേഴ്സ് എന്നാണ്. എന്നാൽ ജഗത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം യൂണിവേഴ്സ് എന്നല്ല. ജഗത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ജാഗത്ത് മൂന്നക്ഷരങ്ങളാണ് അതിന്റെ അകത്ത്. ഇതിന് ജായതേ ഖാന്ന് പറഞ്ഞാൽ ഗച്ഛതി, താന്നുള്ളത് കൊണ്ട് തിഷ്ഠതി, ഇങ്ങനെയാണ് പറയാ. എന്ന് വെച്ചാൽ ജനിച്ച് നിലനിന്ന് മറയുന്നത്. അപ്പൊ ഈ എട്ട് പ്രകൃതിയും എങ്ങനെയാണ് ഇത് ജനിച്ച് നിലനിന്ന്? നമുക്കറിയാം ഈ ശരീരം പഞ്ചഭൂതാത്മകമായിരുന്നു, അത് അച്ഛന്റെ ബീജമായി അമ്മയുടെ അണ്ഡമായി ശരീരമായി വികസിച്ച് പിന്നീട് ഇത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് സമർപ്പിക്കും, പൊളിപ്പിക്കും, അഗ്നിയിലേക്ക് സമർപ്പിക്കും. ഏതിൽ നിന്ന് വന്നുവോ തിരിച്ചു പോവും. അങ്ങനെയല്ലേ? സൂക്ഷ്മതയിൽ നിന്നും വന്ന് സ്ഥൂലമായി വീണ്ടും. അപ്പൊ ഇതിന് ചേഞ്ച് ഉണ്ട്. ജഗത്താണ് ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. എന്നാ ഭഗവാൻ പറയുന്നു, ഞാനാണ് ഇതിനെ ധരിച്ചു വെച്ചത്. അപ്പൊ നാം ഇത്രയും കാലം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്കൊരു ശരീരം, അതിലൊരു മനസ്സ്, അതിലൊരു ജീവൻ. എന്നാ ഭഗവാൻ പറയുന്നു, ഈ എട്ട് പ്രകൃതിയും ഈ എട്ട് പ്രകൃതിയെയും നിലനിർത്തുന്ന ശക്തി ആരാണ്? വളരെ ശ്രദ്ധിക്കണേ ഈ പറയുന്നത്. നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോ ആ ടയറിലാണ് വെയിറ്റൊക്കെ താങ്ങി നിൽക്കുന്നത്. എത്ര കോസ്റ്റ്ലി കാറായാലും എല്ലാം ടയറിലാണ്. ടയറിലില്ലെങ്കിൽ ടയറില്ലെങ്കിൽ പിന്നെ എന്ത് വാഹനം? ഇനി ആ ടയറിന്റെ ഉള്ളിൽ നിറയ്ക്കുന്നതോ? ഏത് തരത്തിലുള്ള കാറായാലും ശരി, എല്ലാ ടയറിന്റെ ഉള്ളിലും ഒരേ വായുവാണ് നിറയ്ക്കുന്നത് അല്ലെ? കാശ് കൂടുന്തോറും വേറെ ഏതെങ്കിലും വായു നിറയ്ക്കുമോ? വില കൂടിയ വായു ഉണ്ടോ എല്ലാ വാഹനത്തിലും? പക്ഷെ വാഹനത്തിന്റെ ബോഡിയിൽ വ്യത്യാസം ഉണ്ടാവാം. കോടികളുടെ വിലയുള്ള കാറുണ്ട്, ഒരു വിലയില്ലാത്ത കാറുണ്ട്, നാനോ കാറുണ്ട് അല്ലേ, ആർക്കും വേണ്ടാത്ത കാറുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സ്റ്റാർട്ട് ആവാത്ത കാറുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ഏത് കാറും ഓടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെയൊക്കെ പ്രകൃതിയിൽ വ്യത്യാസമുണ്ട്. ചിലര് നല്ലവണ്ണം, ചിലര് വണ്ണം കുറഞ്ഞിട്ടാണ്, ചിലര് നീളം കൂടുതലാണ്, ചിലര് നീളം കുറവാണ്. ചിലരുടെ സ്വഭാവം അവർക്ക് തന്നെ പിടിക്കില്ല, ചിലരുടെ സ്വഭാവം മറ്റുള്ളവർക്ക് പിടിക്കില്ല. ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഈ വാഹനം ഓടണമെങ്കിൽ ഏത് കാറ്റ് വേണം? ഭഗവാൻ പറയുന്നു, ജീവഭൂത മഹാബാഹു. ഏത് കാറ്റ് വേണം? ആ സ്ഥലത്തിൽ എല്ലാവരും ഒന്നാണോ? അപ്പൊ എല്ലാവരിലും ഒരേ ശക്തിയാണോ ഉണ്ടാവുക? ചോദ്യം മനസ്സിലായോ? എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യം ഒരുപോലെയാണെങ്കിൽ, ഒന്നാണെങ്കിൽ എല്ലാവരിലും ഒരു ശക്തിയാണോ ഉണ്ടാവുക? അല്ല. തടിച്ചവർക്ക് കൂടുതൽ ശക്തി, തെളിഞ്ഞവർക്ക് കുറച്ച് ശക്തി, അങ്ങനെ ഉണ്ടാവുമോ? പക്ഷെ നമ്മളെല്ലാവരുടെ ഒരേ ശക്തിയാണോ കാണുന്നത്? എന്തല്ല നിങ്ങൾ അവസരം പറയുന്നത്? എല്ലാവരിലും ഒരേ ശക്തിയാണോ? എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? എവിടെയാ പ്രശ്നമുള്ളത്? വളരെ ശ്രദ്ധിക്കേ, ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞേ. ചോദ്യതാണ്, ഈ എട്ട് പ്രകൃതിയിലും വ്യത്യാസമുണ്ടാവാം, കൂടിയും കുറഞ്ഞും. പ്രായം കൊണ്ടും ശരീരത്തിന്റെ വണ്ണം കൊണ്ടും നിറം കൊണ്ടും പലതും വ്യത്യാസം, സ്വഭാവത്തിലും. പക്ഷെ എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്ന, ധരിച്ചിരിക്കുന്ന ജീവചൈതന്യം ഒന്നാണെങ്കിൽ എല്ലാവരിലും ഇരിക്കുന്ന ചൈതന്യം ഒരേ ശക്തിയായിരിക്കുമോ? അപ്പൊ എല്ലാവർക്കും ഒരേ ശക്തിയായിരിക്കുമോ? ഇത് പാർലമെന്റ് അല്ല, ചോദ്യത്തിന് ഉത്തരവാ വേണ്ടത്. എല്ലാവരിലും ഒരേ ശക്തിയായിരിക്കുമോ? ആയിരിക്കണം. എന്നാൽ ഒരുപോലെയാണോ നമ്മൾ കാണുന്നത്? എവിടെയാണ് പ്രശ്നം ഉണ്ടായത്? കാരണം ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കൂ. ഇവിടെ വിളക്ക് വളച്ചു വെച്ചിട്ടുണ്ട്, ആ വിളക്കിലെ തീക്ക് ചൂടുണ്ട്, കാണാൻ പറ്റില്ലോ നിക്ക്. അതിനോട് അടുക്കും തോറും ആ ചൂട് നമുക്ക് അനുഭവപ്പെടും. ചൂടെല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ അതിനോട് അടുത്തിരിക്കുന്നവർക്ക് അതിന് ചൂട് അനുഭവപ്പെടും. അതിൽ നിന്നും അകന്നിരിക്കുന്നവർക്ക് അത് തീയുടെ ചൂടിന്റെ കുഴപ്പമാണ്. ഇതുപോലെ എല്ലാവരിലും ഒരേ ശക്തി ഉണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സ് അതിനോട് ചേർന്നല്ല നിൽക്കുന്നത്. അപ്പൊ ചിലർക്ക് ശക്തി കുറവ് തോന്നാൻ കാരണം അവരുടെ മനസ്സതിൽ നിന്നും അകന്നിരിക്കുകയാണ്. ആരുടെ മിസ്റ്റേക്കാണ്? അപ്പൊ നമ്മളിൽ അനന്തമായ ഈശ്വര ശക്തി ഉണ്ടെങ്കിലും മനസ്സിന്റെ ചിന്തകൾ അതിൽ നിന്നും അകന്നാണ് നിൽക്കുന്നതെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങിയത് മൈ ആസക്ത മനപാർത്ഥ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് ആസക്തരാകും തോറും എന്റെ ശക്തി കൂടുതൽ കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങും. ശരിയല്ലേ? സൂര്യന്റെ നേരെ നമ്മൾ തിരിഞ്ഞാൽ സൂര്യന്റെ വെളിച്ചം നമുക്ക് തട്ടും. സൂര്യനിലേക്ക് നിന്ന് തിരിഞ്ഞു നിന്നാലോ സൂര്യനെ പാപം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സൂര്യൻ എന്ത് പറയും? എബൌട്ട് എന്ന് പറയും. മിനിട്ടിക്കാർ പറയുന്ന പോലെ പിച്ചേ ഇങ്ങോട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നിലേക്ക് തിരിയാം, എന്നാ എനിക്ക് ലൈറ്റ് അടിക്കാൻ പറ്റും. ഇതുപോലെ ഭഗവാൻ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്ത്? എബൌട്ട്. ആരോട്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്നിലേക്ക് നിങ്ങൾ തിരിക്കാൻ തിരിക്കുന്നില്ലെങ്കിലോ ആർക്ക് നഷ്ടം? അപ്പൊ നമ്മൾ തളരാനുള്ള കാരണം നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിൽ നിന്നും അകറ്റി അകറ്റി വെച്ചിരിക്കുക. ചിലര് അതിലേക്ക് അടുപ്പിക്കുന്നില്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പൊ എട്ട് പ്രകൃതി നമുക്ക് ശക്തമായി നമ്മുടെ കൂടെയുണ്ട്. ഈ എട്ട് പ്രകൃതിക്കും വാസ്തവത്തിൽ ജീവൻ കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. നമുക്ക് തോന്നും ഇന്ന് ശരീരത്തിന്റെ ബലം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. വാസ്തവത്തിൽ ശരീരത്തിന്റെ ഫലം കൊണ്ടല്ല നിങ്ങൾ നടക്കുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ ഫലമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കാലിന് എത്ര വേദന ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അടി നടക്കാൻ പറ്റില്ലെങ്കിലും പുറകിലൊരു പട്ടി ഓടിയാൽ എവിടുന്ന് കിട്ടി ഫലം? പട്ടി കടിച്ചാൽ വല്ലതും സംഭവിക്കുമോ എന്നുള്ള കോൺസിക്വൻസ് ചിന്തിക്കും തോറും നിങ്ങൾക്ക് ഇല്ലാത്ത ശക്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് നോക്കുക, മനസ്സിന് ഫലമുണ്ട് ശരീരത്തിനേക്കാളും. ഇനി നിങ്ങളുടെ മനസ്സ് ഇത്തിരി ഡള്ളായിട്ടിരിക്കുകയാണ്, ഒന്നിനൊരു മൂഡില്ല, ഒരു ഉഷാറില്ല, നിങ്ങൾക്ക് ഒന്നിനൊരു തോന്നലില്ല. അങ്ങനെ നിങ്ങളൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയുള്ളവർ പറയുകയാണ്, ഞങ്ങളൊരു സ്ഥലം വരെ പോകണമെന്ന്, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണമെന്ന്, അവിടെ പുതിയ സാധനങ്ങൾ സെയിൽസിന് വന്നിട്ടുണ്ട് എന്ന്. എത്ര നിങ്ങൾക്ക് മൂഡ് ഓഫ് ഉണ്ടെങ്കിലും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അപ്പോഴേക്കും എവിടുന്ന അറിയില്ല മൂഡുകളൊക്കെ വരാൻ തുടങ്ങും. ശരിയാണോ? അതാണ് മനുഷ്യ മനസ്സിന് അങ്ങനെയൊക്കെ ചില ശക്തികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എവിടുന്ന് വന്നതൊക്കെ ഇത് എവിടുന്ന് കിട്ടി പെട്ടെന്നൊരു മൂഡ് മാറ്റാനുള്ള കഴിവ്? എന്റെ കൂടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ബദരീനാഥിലേക്ക് നിങ്ങൾ ഇപ്പൊ രണ്ട് പിള്ളേർ എന്റെ കൂടെ വന്നു. അപ്പൊ അവർക്ക് എന്റെ കൂടെ വരണം എന്നുള്ളൊരു വാശി. ഈ പിള്ളേരെ കൊണ്ട് ഞാൻ പെട്ടുപോയി. ഇവര് കേദാർനാഥിൽ എന്റെ കൂടെ കയറാൻ തുടങ്ങി. ഒരു ആവേശത്തിൽ പറഞ്ഞതാണ് കയറാന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറയുന്നു, ഞങ്ങൾ വരുന്നില്ലേ സ്വാമി, തീയ നടക്കാൻ വേണ്ടി വഴിയിൽ അവിടെ ഇരുന്ന് വരണ്ടു. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കൂ, ഞാൻ ഏതായാലും പോയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഗ്രൂപ്പൊക്കെ പോയി കഴിഞ്ഞു. ഒരൊറ്റ കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഹിമാലയ, ഈ പ്രത്യേകിച്ച് ബദരി ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ കേദാർനാഥ്, ഒരു പ്രത്യേക ഹിമപ്പുലികളുണ്ട്. നിങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ചോളാം പുലി കൊണ്ടുപോയി എന്നാണ്. യോഗ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറഞ്ഞാൽ പോയി. രണ്ടും ശരം വിട്ട പോലെ എന്റെ പിന്നാലെ പിന്നെ വന്നു. നോക്കൂ, എവിടുന്ന അറിയില്ല അവർക്ക് ശക്തിയില്ല, ഒരു മൂടുമില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ്. പുലി കടിക്കുന്നത് കേട്ടതോടുകൂടി ശക്തി ദാനം വന്നു. ഇതാണ് മനുഷ്യനുണ്ടല്ലേ. അപ്പൊ എവിടുന്ന് വന്നു ഈ ശക്തി? പുലി കൊടുത്താണോ? അപ്പം അങ്ങനെയൊരു ശക്തി നമ്മുടെ ഉള്ളിൽ അന്തർലീനമാണ്. പക്ഷെ നമ്മൾ അതിനെ അനുവദിക്കുന്നില്ല, അല്ലെ പുറത്തു വരാൻ സമ്മതിക്കാത്തത് കൊണ്ട് ആ ശക്തി നമുക്ക് ഉപയോഗപ്പെടുന്നില്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് പലരെയും ഒന്ന് ഉണർത്തണമെങ്കിലുണ്ടല്ലോ, ഉയർത്തണമെങ്കിൽ. ഇപ്പൊ നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ, ഒന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ റൂം തുറന്നിട്ടിരിക്കുകയാണോ എന്ന്. എന്ന് കേൾക്കുമ്പോഴേക്കും എവിടുന്ന് ആ ശക്തി അറിയില്ല, ഓടിയിട്ടുണ്ടാവും റൂമിലേക്ക്, പോയിട്ടുണ്ടാവോ വല്ല സാധനങ്ങളും തന്നെ ചിന്ത. അപ്പൊ നമുക്ക് എവിടുന്ന് ശക്തി കിട്ടി? ഉള്ളിൽ നിന്നാണോ വരുന്നത്? ആണോ? അപ്പൊ ഈ ശക്തികളൊക്കെ നമ്മളിലില്ലേ? ഈ മനസ്സിന് വേണമെങ്കിൽ ഉള്ള ശക്തികളെ ഉണർത്താൻ സാധിക്കും. അപ്പൊ വളരെ ശ്രദ്ധിക്കുക, അത് മനസ്സിന്റെ ശക്തി അല്ല. അത് വാസ്തവത്തില് മനസ്സിന് ശക്തി കൊടുക്കാൻ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് ആ ശക്തി എടുക്കാൻ ആർക്ക് സാധിക്കുന്നത്? മനസ്സിന് സാധിക്കുന്നത്. ഒക്കെ ഉള്ളിലുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് വല്ല ഇങ്ങനത്തെ വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത് മാത്രം. അപകടം വരുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ നമ്മുടെ ശക്തി. നമ്മുടെ വീടിന് തീപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ നാലാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഹൈ ജമ്പ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ വേണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചാടി? കാരണം നിങ്ങൾക്കറിയാം അവിടെ ഇരുന്നാൽ നിങ്ങൾ കത്തി നശിക്കുന്നുള്ളത്. അപ്പൊ ജീവന് കൊതിയിലേക്ക് നിങ്ങൾ ചാടും.